പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം ഏവരെയും അറിയിക്കുകയാണ്. പ്രിയരെ, വീണ്ടും ദൈവത്തിന്റെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്നേഹനിധിയായ ദൈവം തന്ന മഹാകൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ തുറന്നു തരട്ടെ. ഈ അന്ത്യനാളുകളിൽ ജയത്തോടെ നടക്കുവാൻ തക്കവണ്ണം ദൈവം ഏവരെയും സഹായിക്കണം. നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്ന വിഷയം എൻ്റർ ടു ദ കിങ്ഡം വേർ ദെർ ഈസ് ദ കിങ്, രാജാവുള്ള രാജ്യത്തിലേക്ക് പ്രവേശിക്കുക. യേശുക്രിസ്തു യോഹന്നാൻ 10:9 ഇങ്ങനെ പറയുന്നുവല്ലോ, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ അകത്ത് കടത്തി അകത്ത് പ്രവേശിപ്പി. ഏതാണ് അകം? ദൈവരാജ്യമാണ് അകം. ഏതാണ് പുറം? ലോകമാണ് പുറം. ആരാണ് വാതിൽ? യേശുവാണ് അതിന്റെ അടുത്തടുവിലുള്ള വാതിൽ. യേശുവിലൂടെ നാം കടക്കേണ്ടതായിട്ട് ഉണ്ട്. എന്നാൽ ഇത് ജനത്തിനെ കടക്കുവാൻ കഴിയുന്നില്ല. നല്ലൊരു മകം ആ വാതിൽ വരെ വന്ന് വാതിലിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ കൽപ്പന അവരനുസരിക്കുന്നില്ല. യേശുവിലൂടെ കടക്കാൻ അവർക്ക് പറ്റുന്നില്ല. പരേശുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ലിമിറ്റഡ് ആയി. ഹല്ലേലൂയ. ഇതൊരു ക്ഷുദ്ര പ്രയോഗം. അതുകൊണ്ടാ ജനത്തിനകത്തേക്ക് കയറാൻ പറ്റാം. അപ്പോ ഇന്ന് ഇതുമായുള്ള ബന്ധത്തിൽ നമ്മള് മനസ്സിലാക്കുവാൻ ദൈവന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ചിന്ത ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ. നാം ഇതിനു മുമ്പ് മനസ്സിലാക്കിയ ആ ലൂക്കോസ് സുവിശേഷത്തിലെ ആ വാക്യം, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് യാത്ര പോകുമ്പോൾ വഴിയിൽ വെച്ച കള്ളന്മാർ അവനെ അടിച്ച് താഴെ ഇട്ടു. അവന്റെ യാത്ര പോകാൻ കഴിയാത്ത അവസ്ഥ. ഇതാണ് നിന്റെ ക്രിസ്തീയ സഹോദരന്മാരുടെ നല്ലൊരു പങ്കിന്റെ അവസ്ഥ. അവർക്ക് പിന്നിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി പോകാൻ കഴിയുന്നില്ല. ക്രിസ്തീയ പറയുന്നത് പോലെ ലോകം വിട്ട് താനാകുന്ന വാതിലിലൂടെ ദൈവരാജ്യമാകുന്ന അകത്തേക്ക് പ്രവേശിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ആത്മാവിന്റെ സ്വരം കേൾക്കാൻ അവർക്ക് കഴിയുന്നതേയില്ല. അതൊരു വലിയൊരു തെളിവാണ്. ആത്മാവ് പറയുന്ന സഭയുള്ള ചെവിയുള്ള കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ ഇവർക്ക് ആത്മാവിന്റെ, എന്റെ സഹോദരങ്ങൾക്ക് ആത്മാവ് പറയുന്ന കേൾക്കാൻ കഴിയുന്നില്ല. പകരം അത് നല്ലവരായ അവർക്ക് കാണാൻ കഴിയും, വായിക്കാൻ പറ്റുന്ന ബൈബിൾ മാത്രമേ, ഭൂമിയിലുള്ള ബൈബിൾ മാത്രമേ അവർക്ക് വായിക്കാൻ പറ്റുന്നുള്ളൂ. അകത്തേക്ക് കയറി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നതിനെ കേൾക്കാൻ കഴിയുന്നില്ല. അവർക്ക് ലോസ് ഒക്കെ വായിക്കാൻ പറ്റുന്നുള്ളൂ, നിയമങ്ങൾ ന്യായപ്രമാണമൊക്കെ വായിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാല യോഹന്നാൻ വരെയായിരുന്നു. അന്ന് മുതൽ ദൈവരാജ്യം, അദൃശ്യമായ ആത്മരാജ്യം പ്രസംഗിച്ചു തുടങ്ങി. പക്ഷെ അങ്ങോട്ടൊക്കെ കയറുവാനോ, യേശു പറഞ്ഞിട്ട് പോലും ആ കൽപ്പന അനുസരിക്കുവാനോ ഇവർക്ക് മനസ്സിലാകുന്നുമില്ല, കൂട്ടാക്കുന്നുമില്ല. അവർ ഒരു ക്ഷുദ്ര പ്രയോഗത്താൽ അവർ മയങ്ങിക്കിടക്കുകയാണ്. അവർക്കിങ്ങോട്ട് എത്തുവാനേ കഴിയുന്നില്ല. അപ്പൊ ഈ നാളുകളിൽ ഞാൻ ഇന്നത് പ്രസംഗിക്കാനല്ല ഇവിടെ ഇരുന്നത്, ഈ സമയം ഞാൻ ഒരു സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് കർത്താവിന്റെ ഹൃദയത്തിൽ വെളിപ്പെടുത്തിയ ചിന്തയാണ് ഞാൻ ഈ പറയുന്നത്. ബാബിലോൺ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ക്ഷുദ്ര പ്രയോഗത്താൽ ഇന്ന് അവൾ ദൈവത്തിന്റെ ജനത്തെ വിഴുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജനത്തിന് യേശു ക്രിസ്തുവിലൂടെ ദൈവരാജ്യം അകത്ത് കയറുവാൻ കഴിയാത്തതും ആത്മാവിന്റെ സ്വരം കേൾക്കുവാൻ കഴിയാത്തതും. ആത്മാവിന്റെ സ്വരം കേൾക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ യോഹന്നാനെ പോലെ ഇങ്ങനെ പറയും, ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് എവിടെന്ന്? യൂട്യൂബിൽ നിന്നല്ല, ഫേസ്ബുക്കിൽ നിന്നല്ല, ലോകത്തിലെ ജനത്തിൽ നിന്നല്ല, ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പിതാവിനോടും അനുപുത്രനായ ക്രിസ്തുവിനോടുമാണ്. ഈ ഭൂമിയിൽ നിന്നല്ല, സ്വർഗത്തിൽ നിന്ന്, ഉൾത്തളത്തിൽ നിന്ന്, അകത്ത് കയറിയ മണ്ഡലത്തിൽ നിന്ന് അവിടെ ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് നിങ്ങളെ അറിയിക്കുന്നു. അതിൽ നിങ്ങൾ നടക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ യേശുവിനോട് അകത്തേക്ക് കടന്നു വരികയാണ്. നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകുകയാണ്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ എന്തുകൊണ്ട് ജനത്തിനങ്ങോട്ടേക്ക് എത്താൻ പറ്റുന്നില്ല? ഈ ഒരു വാക്യമാണ് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ സ്വർഗത്ര ദൈവം എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചത് ഞാൻ നിങ്ങളോട് അങ്ങ് അറിയിക്കാൻ പോവുകയാണ്. അപ്പോ ഇതിനെ അറിയിക്കുന്നതിന്റെ ചില ബാക്ക്ഗ്രൗണ്ട് വിഷയങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. ദൈവം ഒരിക്കലും ദൈവജനത്തെ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം ഒരിക്കലും ദൈവജനത്തെ ഇരുമനസ്സിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് ഇരുമനസ്സുള്ളവൻ തന്റെ സകല വഴികളിലും അസ്ഥിരനാണ്. ദൈവം ഒരിക്കലും നിങ്ങളെ അസ്ഥിരനാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഈ വിഷയം നിങ്ങളെ അറിയിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ മുമ്പോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ പുറകിലേക്കും മുമ്പോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാതെ പിൻപിലുള്ളതിനെ മറന്ന് മുമ്പിലോട്ട് പോകുവാൻ വേണ്ടി മാത്രമാണ്. പിശാച് മനുഷ്യനെ വഞ്ചിക്കുന്നത് തെറ്റായ സന്ദേശങ്ങൾ മനുഷ്യനെ അറിയിച്ചിട്ടല്ല, മനുഷ്യന്റെ ദൃഷ്ടിയിൽ ശരിയായ സന്ദേശങ്ങൾ തന്ന് അതിൽ തെറ്റായ കാര്യങ്ങൾ ഇട്ടിട്ടാണ്, അത് ശരിയെന്ന രീതിയിൽ തന്നിട്ടാണ് മനുഷ്യനെ വഞ്ചിക്കുന്നത്. കള്ളനോട്ട് തരുന്നവർ, റോട്ടിൽ കിടക്കുന്ന ഒരു പേപ്പറും കഷ്ണം വെട്ടിയെടുത്ത നോട്ടിന്റെ സൈസിലാക്കി തന്നിട്ടല്ല കള്ളനോട്ടാന്ന് പറയുന്നത്, യഥാർത്ഥ നോട്ടിനെ വെല്ലുന്നത് തന്നിട്ടാണ് കള്ളനോട്ടാന്ന് പറയുന്നത്. അത് മനുഷ്യർ ഉപയോഗിക്കുകയും ചെയ്യും. കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് എവിടെയെങ്കിലും ബാങ്കിൽ വെച്ച് പിടിക്കുമ്പോൾ അതിനെ കള്ളനോട്ടായിട്ട് തെളിയുന്നു. ഇതേപോലെയാണ് പ്രിയ സഹോദരങ്ങളെ, ബാബിലോണിന്റെ ക്ഷുദ്രപ്രയോഗത്താൽ വീണുപോയ ജനം ഇന്ന് ആ ക്ഷുദ്രപ്രയോഗം ഭക്തിയുടെ മാർഗമായി ഉപയോഗിക്കുകയും അവസാനം നമ്മുടെ ബാങ്കായ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ എത്തുമ്പോൾ അവരുടെ ചിന്തയിൽ അവർ ദൈവത്തിന്റെ മക്കളും ഇന്ന് ലോകഭാഷയെ പറഞ്ഞ ക്രിസ്ത്യാനികളും ഒക്കെയാണ്. എന്നാൽ അവിടെ കർത്താവ് യേശുവിന്റെ മുമ്പിൽ എത്തുമ്പോഴാണ്, ബാങ്കിന്റെ എത്തുമ്പോഴാണ് കള്ളനോട്ട് പിടിക്കുന്നത് എന്ന് പറയുന്നത് പോലെ, യേശുവിന്റെ മുമ്പിൽ എത്തുമ്പോൾ ഇതുവരെ അവർ ചെയ്തിരുന്ന ഭക്തി വെറും കള്ളനാണയമാണെന്ന് അവിടെ വെച്ചാണെന്ന് മനസ്സിലാകുന്നു. കർത്താവിനോട് പറയുന്നു, എന്നെ കർത്താവ് കർത്താവ് എന്ന് പറയുന്നവനല്ല സ്വർഗരാജ്യം അവകാശമാക്കുന്നേ, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്തവനാണ്, ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിയുന്നില്ല. അപ്പോഴേ അവരറിയത്തുള്ളൂ ഞങ്ങൾ ചതിക്കപ്പെട്ടു എന്ന്. ആരുടെ ചതിയാൽ? ബാബിലോൺ എന്ന ആ സ്ത്രീയുടെ, ആ വേശ്യയുടെ ചതിയാൽ ഞങ്ങൾ ചതിക്കപ്പെട്ടു എന്ന് അവരറിയുന്നു. ആ ബാബിലോൺ എന്ന വേശ്യ ആരുടെ കയ്യിലെ കളിപ്പാവയാണ്? പിശാചിന്റെ കയ്യിലെ കളിപ്പാവയാണ്. അവസാനം പിശാചിന്റെ പ്രതിനിധിയായ ആന്റി ക്രൈസ്റ്റ് തന്നെ അവളെ ചതച്ച് അവളുടെ മാംസം തിന്ന് അവളെ നിർമൂലമാക്കി കളയും. പ്രിയ സഹോദരങ്ങളെ, അതിന്റെ ആഴങ്ങളിലേക്ക് ഞാൻ കടക്കുകയാണ് ഇത് പറയുന്നതിന്റെ ഉദ്ദേശം. ചില നാളുകൾക്ക് മുമ്പ് നമ്മുടെ തന്നെ ഗ്രൂപ്പിലുള്ള ഒരു സഹോദരൻ ഒരു സ്ത്രീയുടെ മെസ്സേജ് എനിക്ക് അയച്ചു തന്നു. എന്നിട്ട് അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് കൊടുത്തത്, ഷാജി പാസ്റ്ററെ പോലെ തന്നെ പ്രസംഗിക്കുന്ന ഒരു സഹോദരി, ഇസ്രായേലിൽ നിന്നാണ് പ്രസംഗിക്കുന്നത്. എനിക്കൊരല്പം കേട്ടപ്പോ എന്റെ ഉൾത്തളത്തിന് തൃപ്തിയായി. കാരണം എനിക്ക് തൃപ്തിയാണെങ്കിൽ ഇപ്പോ കുറച്ചു മുമ്പ് പ്രസംഗിച്ച ഒരു മോനില്ലേ, ആ മോനെ പോലെ പ്രസംഗിച്ച എനിക്ക് തൃപ്തിയാണ്. കാരണം അത് വെറും ഇൻഫർമേഷന്റെ വാക്കുകളല്ല പറഞ്ഞ്, എണ്ണക്കുരു ചതച്ച് അതിൽ നിന്ന് എണ്ണ ഒഴുകുന്നത് പോലെ ജീവൻ ഒഴുകിയ വാക്കുകളാകട്ടെ. ജീവൻ ഒഴുകാതെ വെറും ഇൻഫർമേഷൻ മാത്രം, അറിവുകൾ മാത്രം തരുന്ന വാക്കുകളുണ്ട്. എനിക്ക് തൃപ്തിയാകുന്നതുകൊണ്ട് ഞാനതങ്ങ് വിട്ടു. ആ സന്ദേശങ്ങളുടെ മൊത്തത്തിലൂടെ എനിക്ക് മനസ്സിലായത് നിറയെ വചനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ഫേസ്ബുക്ക് ഒരു അവിയിലായിട്ട് എനിക്ക് തോന്നി. നമ്മൾ അവിയിലുണ്ടാക്കുമ്പോൾ കുറച്ച് മുരിങ്ങ പോലെ അല്ലേ, പിന്നെ കുറച്ച് കായ്, പിന്നെ കുറച്ച് മറ്റുള്ള കഷ്ണങ്ങൾ, ഇതെല്ലാം കൂടി പെറുക്കിയിട്ട് എന്നാൽ കുറച്ച് തേങ്ങാപ്പീരിയൊക്കെ ഇട്ട് അല്ലേ, അങ്ങനെ ഫേസ്ബുക്ക് ചെയ്യുന്ന, യൂട്യൂബ് ചെയ്യുന്ന, അവിടെ നിന്ന് ഇവിടെ നോക്കോ വാലിച്ച് വാരി എല്ലാം കൂടി ഇട്ടിട്ട് അതിൽ കുറച്ച് വചനം പീര പീര അതും കൂടി ഇട്ട് കലക്കി ജനത്തിനങ്ങ് കൊടുത്തപ്പോ ജനത്തിനും ഭയങ്കര സന്തോഷം. ഉദ്ദേശം മുഴുവൻ ഇത്രയേ ഉള്ളൂ, പണമല്ല അതിന്റെ പുറകിലുള്ള ഉദ്ദേശം, സ്വന്തം മഹത്വമാണ് എന്നെനിക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. ഞാൻ അതങ്ങ് വിട്ടു, കാരണം എന്റെ അകത്ത് യാതൊരു തൃപ്തിയും തരുന്നില്ല. അവരെയൊക്കെ ദൈവം നന്നായിട്ട് ഉപയോഗിക്കട്ടെ ഭാവി കാലങ്ങൾ. അപ്പൊ അവരെ തുടർന്ന് പറഞ്ഞൊരു ചിന്ത മറ്റൊരു വ്യക്തിയിലൂടെ കേൾക്കാനായിട്ട് ഇടയായി. ഈ കോവിഡ് വാക്സിൻ, ഇത് പറയുന്നതിന്റെ ഉദ്ദേശം ഈ സന്ദേശങ്ങളിലൂടെ ഇത് ജനം കലങ്ങിക്കിടക്കുക നല്ലൊരു പണം, അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു. അത് മനുഷ്യനെ ഹോമോസെക്ഷൽ ആക്കി മാറ്റും. നേരത്തെ ഇതിന്റെ പുറയിൽ കിടന്നിരുന്ന പദ്ധതി എന്ന് പറയുന്നത് ബിൽഗേറ്റ് എന്ന് പറഞ്ഞ ഒരാൾ ഇതിന്റെ കൂടെ ചിപ്പും കൂടി വിടുന്നു എന്നുള്ളതായിരുന്നു. ഇപ്പോ അത് ഇല്ലാതെയാണെന്ന് മനസ്സിലായപ്പോ പിന്നെ അടുത്ത് ഇറങ്ങി മനുഷ്യനെ ഹോമോസെക്ഷൽ ആക്കും. എനിക്കറിയില്ല, ഞാൻ മെഡിക്കൽ സയൻസിലെ ആളൊന്നും അല്ല, ഇത് മനുഷ്യനെ ഹോമോസെക്ഷൽ ആക്കുന്നുണ്ടോ ഇല്ലെന്ന്. അതിതുമായി ബന്ധപ്പെട്ട ഇതിനെ കുറിച്ച് അറിവുള്ള ഡോക്ടർമാരോടോ അങ്ങനെ അവരോട് ചോദിച്ചാൽ അറിയാം ഹോമോസെക്ഷൽ ആക്കോ ഇല്ല എന്നുള്ളത്. പക്ഷെ ഇതൊന്നും ഉപയോഗിക്കാതെ പല ഹോമോസെക്ഷലിനെയും ഞാൻ എന്റെ ചുറ്റുപാടുന്ന് കാണുന്നു. അത് കഴിഞ്ഞപ്പോ വേറൊരാളെനിക്ക് വേറൊരു സ്ത്രീയെ എടുത്തു ടെക്സ്റ്റ് അടിച്ചു തന്നു. അതിന് പറഞ്ഞു ഇത് ഇസ്രായേലിൽ നിന്നല്ല, ഇത് അമേരിക്കയിൽ നിന്നാണ് ഈ സ്ത്രീ സംസാരിക്കുന്നത്. ഞാനത് കേൾക്കാനേ പോയി. സ്വർഗത്തിൽ നിന്ന് പിതാവും പുത്രനും സംസാരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു തലത്തിൽ നിന്ന് ഇസ്രായേലിലെ സ്ത്രീയും അമേരിക്കയിലെ സ്ത്രീയും സംസാരിക്കുക. പക്ഷേ അത് ഞാൻ അന്ന് കേട്ടില്ലെങ്കിലും വേറെ സമയത്ത് ഞാൻ പ്രസംഗിക്കുന്നതിന്റെ കൂടെ ആ സ്ത്രീ കൂടെ ഉണ്ടായതുകൊണ്ട് കേൾക്കാനായിട്ടേ ഞാൻ ഇവരെല്ലാം ബഹുമാനിക്കുന്നു. അവർ പറഞ്ഞു വന്നത് മുഴുവൻ ഇടയ്ക്കിടയ്ക്ക് വാക്സിൻ 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 എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ എന്താ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ പറഞ്ഞു വന്നത് ഈ വാക്സിനാണ് മാർക്കോ ദ ബീസ്റ്റ് എന്നാണ് പറഞ്ഞു വന്നേക്കണ്. ഓക്കെ, പ്രസംഗം കഴിഞ്ഞപ്പോ, കാരണം കാര്യം ക്ലിയർ ചെയ്യണമല്ലോ, കാരണം എനിക്കും അറിയത്തില്ല ഇങ്ങനെ ഒരു സംഭവം. ഞാൻ ആ സ്ത്രീയോട് പബ്ലിക്കായിട്ട്, ആ സഹോദരിയോട് പബ്ലിക്കായിട്ട്, എല്ലാവരും കേൾക്കെ മനസ്സിലാക്കാതെ, ഒരു ചാനലിലാണ്, ഇതുപോലെ ഫേസ് ടു ഫേസ് അല്ല, ചോദിച്ചു മാർക്ക് ഓഫ് ദ വാക്സിനെ കുറിച്ച് നിങ്ങൾ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടു, എനിക്കും അതിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. വാക്സിനാണ് മാർക്ക് ഓഫ് ദ ബീസ്റ്റ് നിങ്ങൾ പറയുന്നല്ലോ, ഏത് വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളത് പറയുന്നത്? റോമലേഖനം 3:4 പറയുന്നു, സകല മനുഷ്യരും ഭോഷ് പറയുന്ന പറയുന്ന ഒരു ദൈവ സത്യമാണ്. അതിന്റെ അർത്ഥം ദൈവവചനമാണ് സത്യം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞത് മറ്റുള്ളവരോട് പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഞാൻ അവർക്ക് ഏത് വചനം പറഞ്ഞു കൊടുക്കും? 2-3 പേരുടെ സാക്ഷ്യം മൊഴിയാൽ ഏതൊരു കാര്യം ഉറപ്പിക്കാമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവർക്ക് ഏത് വചനം പറഞ്ഞു കൊടുത്തിട്ട് വേണം നിങ്ങൾ ഈ പറഞ്ഞത് ഞാൻ പ്രസംഗിക്കാൻ? എന്നെ ഒന്ന് സഹായിക്കാമോ? തിന്മയ്ക്ക് വേണ്ടിയല്ല, നന്മയ്ക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. അവരുടെ ചോദ്യം ചോദിച്ചതിന് ശേഷം ഇതുവരെ അവർ എനിക്ക് ഉത്തരം തന്നിട്ടില്ല. അതിനുശേഷം ആ ചാനലിൽ അവർ വാക്സിനുള്ള പേരും വേണ്ടിയിട്ടില്ല. ഏത് തരത്തിൽ? ഇതേ തലത്തിൽ. പക്ഷേ തുടർന്ന് ഞാൻ ശ്രദ്ധയോടെ അവരുടെ പ്രസംഗം ശ്രദ്ധിച്ചപ്പോ, കാരണം ആ ചാനലിൽ വരുമെന്ന് എനിക്കറിയാം, ഇവരെ ഇടയിൽ കൂടി പറയുന്നുണ്ട് വാക്സിൻ അല്ല മാർക്ക് ഓഫ് ദ ബീസ്റ്റ്. അപ്പൊ അത്രയും നാളും പറഞ്ഞത് ഏതർത്ഥത്തിലാ ഇത് പറഞ്ഞ്? കുഞ്ഞുങ്ങളെ, നമുക്ക് വചനത്തിലൂടെ തെളിയിക്കാൻ കഴിയുന്നില്ല എങ്കിൽ മിണ്ടരുത്. അകത്തുനിന്ന് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ബോധ്യം തരും. ആ ബോധ്യത്തിൽ നമ്മൾ നിലകൊള്ളണം. ഇതിന്റെ അർത്ഥം വാക്സിൻ എടുക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നൊന്നുമല്ല. ഈ ശരീരത്തിൽ കഴിയുന്നതും മരുന്നുകൾ ഇല്ലാതിരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ ആ വാക്സിൻ എടുത്തിട്ടില്ല, എന്റെ ദൈവം പറയാതെ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ പ്രിയകുഞ്ഞികളെ, നിങ്ങളിൽ പലരും എടുത്തു. ആ എടുത്തത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മോഡൽ ടെസ്റ്റ് പേപ്പറാണ്. അതിൽ നിങ്ങൾ പരാജയപ്പെട്ടു. എടുത്തത് കൊണ്ടല്ല, ആരോടും ചോദിക്കാതെ ചാടിക്കേറി അതിലെടുത്തു. കാരണം നിങ്ങളുടെ ഫൈനാൻസുമായുള്ള ബന്ധം. തീർച്ചയായും ഈ അജണ്ട മുഴുവൻ പിശാചിന്റെ പദ്ധതിയാണ്. പക്ഷെ ഈ പദ്ധതി മുഴുവൻ ആരനുവദിച്ചിട്ടാണെന്ന് അറിയാമോ? നമ്മുടെ സ്വർഗീയ പിതാവ് അനുവദിച്ചിട്ടുമാണ്. അന്ത്യകാലത്തെ ടെസ്റ്റിലേക്ക് വേണ്ടി ഒരുക്കപ്പെടുകയാണ്. ഈ ഒഴുക്കിൽ നിങ്ങൾ വീണുപോകരുത്. ഈ ഒഴുക്കിൽ നിങ്ങൾ ഒഴുകിപ്പോകരുത്. ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ടോ? ഇനി ഒഴുകണ്ട. ശ്രദ്ധയോടെ കാര്യങ്ങൾ മനസ്സിലാക്കി അകത്തെന്ന് കേട്ട് ജീവിക്കാൻ പഠിക്കണം, പുറത്തെന്നല്ല. ഞാൻ നിങ്ങളോട് പറയുമ്പോ ഞാൻ അവിടെ കേട്ട് ഇവിടെ കേട്ടു എന്നല്ല പറയണേ, എന്റെ അകത്തെന്ന് കേട്ട ആ ചിന്തയാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളെ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുവരാണ്ടിരിക്കാൻ, നിങ്ങളെ യാത്രയിലാണ്. ആ യാത്രയിൽ നിങ്ങൾ ആരും തളർന്നു പോകരുത്. ഇപ്പോൾ മോഡൽ പേപ്പറിൽ നിങ്ങൾ തോറ്റുപോയാലും തോറ്റത് മോഡലിലാണ്, യഥാർത്ഥ പരീക്ഷയിലല്ല. പക്ഷേ ആ മോഡൽ പരീക്ഷയിലും ജയിക്കുവാൻ ദൈവത്തിന് ശരണപ്പെടുക. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, പിന്നോട്ടല്ല താന്നിരിക്കുകയല്ല വേണ്ടത്, ക്രിസ്തയേശുവിൽ മുമ്പോട്ട് മുമ്പോട്ട് മുമ്പോട്ട്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ ഇത് നമ്മളുടെ വിഷയവുമായിട്ട് ലിങ്കായി കിടക്കുന്നത് കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ അറിയിക്കട്ടെ. അവര് വാക്സിൻ ആണ് ഇതെന്ന് പറയാനുള്ള കാരണം, വെളിപ്പാട് പുസ്തകം 18:23 വാക്യത്തിൽ പിശാച് ഇതാ മനുഷ്യരെ മരുന്നിലൂടെ പിടിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ എനിക്കത് മനസ്സിലായത് വേറൊരു തലത്തിലാണ്. നമ്മുടെ നാച്ചുറൽ മരുന്നായിട്ടല്ല എനിക്കത് മനസ്സിലായത്. പകരം ഇത് പിശാചിന്റെ തന്ത്രത്തിൽ വീണ ബാബിലോൺ എന്ന് പറയുന്ന സ്ത്രീ, ഇന്ന് ഇതെല്ലാം ആത്മീയ ഭാഷയാണ്, മനുഷ്യരെ ക്രിസ്തുവിലൂടെ ദൈവത്തോടടുക്കാതിരിക്കാൻ ചെയ്ത ക്ഷുദ്രമാണ്, തന്ത്രമാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഒന്നാമത്തെ അവർ പറഞ്ഞതിലുള്ള ബൈബിളുമായിട്ടുള്ള ഒരു വൈരുദ്ധ്യം, അത് പിശാചല്ല ചെയ്യുന്നേ, അത് പിശാചിന്റെ തന്ത്രത്തിന് വീണ ബാബിലോൺ എന്ന സ്ത്രീയാണ് അത് ചെയ്യുന്നത്. പെട്ടെന്ന് ബുദ്ധിയുടെ തലത്തിൽ നമ്മൾ ബൈബിൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ആത്മമണ്ഡലത്തിൽ അങ്ങനെ ആകണമെന്നില്ല. അപ്പൊ പിന്നെ ഇത് എന്തോ ആണ്. അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ ദൈവജനം ഒന്ന് സഹകരിക്കണം. നമ്മുടെ ചിത്രം മറന്നു പോകരുത്. ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്കുള്ള യാത്രയിൽ വഴിയിൽ കള്ളന്മാർ അടിയടി വീണ് കിടക്കുകയാണ്. അവിടെയാണ് നല്ല ശമരിയക്കാർ ശുശ്രൂഷ വേണ്ടത്. അപ്പൊ ഈ കള്ളന്മാര് അടിയേറ്റ് വീണ് കിടക്കുന്ന ആ തലമാണ് ബാബിലോണിന്റെ ക്ഷുദ്രത്താൽ സർവജനത്തെയും മയക്കിക്കളഞ്ഞു. സർവജനത്തെയും മയക്കിക്കളഞ്ഞു. ആ വാക്യം നമുക്കൊന്ന് വായിച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ആ വാക്യം വായിച്ച് അതോടൊപ്പം തന്നെ നമ്മൾ വായിക്കേണ്ട വാക്യം ഫസ്റ്റ് തെസ്സലോനിക്കയർ 5:1-5 വരെയുള്ള വാക്യങ്ങളാണ്. പക്ഷേ 5-ാം വാക്യം മാത്രം നമുക്ക് വായിച്ച് മുന്നോട്ടേക്ക് പോവാം. അപ്പൊ ഈ 2 വാക്യങ്ങൾ ഒന്ന് വായിക്കാം.
ഇനി നിന്നിൽ പ്രകാശിക്കുകയില്ല, വിളക്കിന്റെ വെളിച്ചം ഇനി നിന്നിൽ പ്രകാശിക്കുകയില്ല, മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരം ഇനി നിന്നിൽ കേൾക്കുകയില്ല. നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്തുക്കൾ ആയിരുന്നു, നിന്റെ ക്ഷുദ്രത്താൽ സകല ജാതികളും വശീകരിക്കപ്പെട്ടിരുന്നു.
നമുക്ക് ഇത് പിശാചിനെ കുറിച്ച് പറയുന്നല്ല ആദ്യം ആണെന്ന് മനസ്സിലാക്കി. അപ്പൊ ആ തെറ്റ് തന്നെ ആദ്യം തിരുത്തണം ഇവരല്ല. 17-18 അധ്യായങ്ങൾ ബാബിലോണിനെ കുറിച്ച് പറയുന്നതാണ്. ബാബിലോണിനെ ഒരു സ്ത്രീയായും വേശിയായും അപ്പോൾ തന്നെ ഒരു സിറ്റിയായും ചിത്രീകരിച്ചിരിക്കുന്നു. അവിടെ അവൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ പറയുന്നത്, അല്ലാണ്ട് പിശാ ചെയ്യുന്ന പ്രവൃത്തിയല്ല. ആദ്യം മനസ്സിലാക്കി. ഇനി ഇവരൊക്കെ എന്നാ പ്രവൃത്തി ചെയ്താലും എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ വീടുണ്ട്, അത് മനസ്സിലാക്കാണ്. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ആയിരിക്കണം. വായിച്ചേ ഫസ്റ്റ് തെസ്സലോനിക്കയർ 5:5
എന്നാൽ സഹോദരന്മാരെ, ആൾ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നു, നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല.
അപ്പൊ ശ്രദ്ധിച്ചേ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പറയുകയാണ്. ആരോടോ പറയുന്നത്? സഹോദരന്മാരെ. എന്നാൽ സഹോദരന്മാരെ, കള്ളൻ രാത്രി വരുന്നത് പോലെ കർത്താവിന്റെ നാൾ വരും. അത് നമുക്കല്ല, അത് നമുക്കല്ല, അത് ഇരുട്ടിൽ ജീവിക്കുന്നവർക്ക്, ലോകത്തിൽ ജീവിക്കുന്നവർക്ക്. എന്നാൽ ആ കാറ്റഗറിയിലല്ല നമ്മൾ. എന്താണ് വചനം പറഞ്ഞത്? എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നു, നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. അപ്പൊ നമ്മൾ ആരാ? വെളിച്ചത്തിന്റെ മക്കളാ. ഇരുട്ടിലുള്ളവരല്ല, ഇരുട്ടിലുള്ളവരാണ് കള്ളൻ എന്നതുപോലെ പിടി. കള്ളൻ എന്ന പോലെ പിടിക്കും. ഇതുകൊണ്ടാണ് കഴിഞ്ഞ നാളുകളിലെ സന്ദേശങ്ങൾ നമ്മൾ കേട്ടില്ലേ, ഇരുട്ടിൽ വസിക്കാതെ വെളിച്ചത്തിൽ വസിപ്പേൻ, വെളിച്ചത്തിൽ നടപ്പേൻ. എവിടെയാ വെളിച്ചം? അകത്ത. ഇതാ കർത്താവ് പറയുന്നത്, ഞാനാണ് വാതിൽ, എന്നിലൂടെ ലോകമാകുന്ന മണ്ഡലത്തിലും ദൈവരാജ്യത്തിലേക്ക് വരിക. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരിക. പുതിയ സൃഷ്ടിപ്പിൽ എന്താണ് നടന്നത്? നമ്മൾ ഇരുട്ടിന്റെ അധികാരത്തെ വിടുവിച്ചു, സ്നേഹസ്വരൂപനായ പുത്രന്റെ പ്രകാശത്തിന്റെ രാജ്യത്തിലാക്കി വെച്ചു. അങ്ങോട്ടേക്ക് എത്തിയോ? ഇതാണ് വിഷയം. എത്തിയോ? ഇതാണ് എത്താഞ്ഞിന്റെ കാര്യമാണ്. അവളുടെ ക്ഷുദ്രം മനസ്സിലായോ? അവളുടെ ക്ഷുദ്രമാണ് എത്താഞ്ഞിന്റെ കാര്യം. ആരാണ് അവള്? ബാബിലോൺ. ഏതാണ് ബാബിലോൺ? നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ലോക സ്നേഹിയായ വ്യഭിചാരിയാണ് ബാബിലോൺ. അവൾ വ്യഭിചാരിയാണ്, കൂട്ടത്തിൽ തന്നെയുണ്ട്. ക്രിസ്തു എന്ന ഏക പുരുഷന് അവളെ വിവാഹ നിശ്ചയം ചെയ്തിട്ടും ആ പുരുഷനോട് കൂടെയല്ല, അവക്ക് അവളുടെ കാമുകനായ ലോകത്തോട് കൂടെ, ലോക സ്നേഹത്തോട് കൂടെ, മണി എന്ന ഭർത്താവിനോട് കൂടെ, സ്വന്തം മഹത്വം എന്ന ഭർത്താവിനോട് കൂടെ വേണം അവക്ക് നിൽക്കാൻ. അവൾ ലോകത്തിന്റെ സപ്പോർട്ടോട് കൂടെ, രാഷ്ട്രീയത്തിന്റെ സപ്പോർട്ടോട് കൂടെ. അവളുടെ മീറ്റിങ്ങിലൊക്കെ രാഷ്ട്രീയക്കാരൊക്കെ കാണാൻ പറ്റും. രാഷ്ട്രീയത്തിന്റെ സപ്പോർട്ടോടുകൂടെ ആ മൃഗത്തിന്റെ മുകളിലാണ് അവൾ വരുന്നത്. മൃഗത്തിന്റെ മുകളിൽ മൃഗത്തെ കാണിക്കുന്നത് ഈ ലോകത്തിന്റെ ഭരണത്തെ, രാഷ്ട്രീയ സമൂഹത്തെ ഫൈനലി വരുമ്പോ ബീസ് ആന്റി ക്രൈസ്റ്റിനെ, അതിന്റെ മുകളിലാണ് അവൾ ഇരിക്കുന്നത്. അവരുടെ സപ്പോർട്ടോടുകൂടെയാണ് അവൾ ഇരിക്കുന്നത്. അവസാനം അവര് തന്നെ ഇവളെ കടിച്ച് കീറുകയും ചെയ്തു. അങ്ങനെ ഈ അവരുടെ ക്ഷുദ്രപ്രയോഗം, അതുകൊണ്ടാണ് ശ്രദ്ധിച്ചേ എത്ര ചങ്ക് കീറി ദൈവരാജ വചനം പറഞ്ഞിട്ട് എന്തേ ഇത്രയും കുറവാള്, എത്ര 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 ചങ്ക് കീറി ഈ പൊന്ന് വേറെയിട്ടും എന്തേ ആളുകൾ പൊന്നെടുക്കാതെ ഓടിപ്പോകുന്നേ. അവളുടെ ക്ഷുദ്രപ്രയോഗം, അവളുടെ ക്ഷുദ്രപ്രയോഗം എന്റെ നിങ്ങളിൽ ഏതാനും പേർക്ക് മാത്രം ഇതും തിരിഞ്ഞത്. ദൈവത്തിന്റെ കരുണ, അവരുടെ ക്ഷുദ്രപ്രയോഗത്തിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. എന്റെ വരുപടയുടെ സിലബസിൽ ദൈവരാജ്യം എന്ന സുവിശേഷം യേശു പ്രവചിച്ചിട്ടില്ലാത്തത് അവളുടെ ക്ഷുദ്രപ്രയോഗം. ഇവിടെ നിങ്ങൾ കുഞ്ഞുങ്ങളെ ഐഡന്റിഫൈ ചെയ്യണം ആത്മമണ്ഡലത്തിലെ കാര്യങ്ങൾ. ആരാണ് ബീസ്റ്റ്, ആരാണ് ബാബിലോൺ, ആരാണ് ദൈവപുത്രന്മാർ? അല്ലെങ്കിൽ നിങ്ങൾ ആകെ കൺഫ്യൂഷനിലേക്ക് പോകും. നീ രാവിലെ എഴുന്നേറ്റപ്പോൾ കർത്താവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ചിത്രം എന്തേലും അല്പം മുമ്പായി വരച്ചു വെച്ചു, അതിന്റെ പെർഫെക്ഷനിലേക്കൊന്നും എത്തിയിട്ടില്ല എങ്കിലും ഞാൻ നിങ്ങളെ ദൈവം തന്ന ചിന്ത കൊണ്ട്, നിങ്ങളുടെ അപ്പൻ തന്ന ചിന്ത കൊണ്ട് സഹായിക്കും. ഞാൻ ഈ പറയുമ്പോ എവിടെ നിന്ന് കിട്ടി, എവിടെ നിന്ന് കിട്ടിയെന്ന് സോഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾ ബിസിനസ്സുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇമ്പോർട്ടേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ എവിടെയെങ്കിലും സാധനം ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ ഇമ്പോർട്ട് ചെയ്യാൻ മെയിൻ ഒരു സർട്ടിഫിക്കറ്റ് വേണം, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ. ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിയാട്ടെ. ഉണ്ടെങ്കിൽ ഓക്കെ, പ്രൈസ് ഗോഡ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ അതില്ലെങ്കിൽ സാധനം ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ നിങ്ങളോട് ഓരോ വചനം പറയുമ്പോഴും സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ പറഞ്ഞോണ്ടാ ചെയ്യണേ. സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ എവിടെ നിന്ന് കിട്ടി, എവിടെ നിന്ന് കിട്ടി, എവിടെ നിന്ന് കിട്ടി? ഞാൻ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതാണ്, ദൈവത്തിൽ നിന്ന് പ്രകാശിക്കുന്ന കാര്യം നിങ്ങൾ അറിയിക്കണേ. സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ. അപ്പൊ ഇന്ന് രാവിലെ ദൈവത്തിൽ കേട്ട് കേട്ടതാ, അതുകൊണ്ട് ഈ ചിത്രം നിങ്ങൾ ഇതിനു കണ്ടിട്ടുണ്ടായില്ല. അപ്പോ ഇത് മനസ്സിലായില്ല എങ്കിൽ എന്താണ് അവരുടെ ക്ഷുദ്രപ്രയോഗം എന്നത് മനസ്സിലാകത്തില്ല. അല്ലോടെ എല്ലാ നിങ്ങക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് ഞാന് സ്ക്രീനിൽ കൂടി ഒന്ന് ഷെയർ ചെയ്തു തരാം. അപ്പൊ നിങ്ങക്ക് മനുഷ്യൻ, ദൈവപുത്രൻ, ആ മനുഷ്യനിൽ തന്നെ രണ്ട് ഗ്രൂപ്പ്, ക്രിസ്തുവിന്റെ കാന്ത, ബാബിലോൺ എന്ന വേശ്യ, അപ്പോൾ തന്നെ ബീസ്റ്റ്. ഇതൊക്കെ ഒന്ന് മനസ്സിലാകണം, ഈ ചിത്രത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്റെ ഹൃദയത്തിൽ ദൈവം വരച്ച ചിത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരയ്ക്കാം, കാണിക്കാൻ ശ്രമിക്കാം. ഓ ഫാദർ, അതിന്റെ പെർഫെക്ഷൻ ഇതുവരെ ആയിട്ടില്ല, ഞാനത് വരച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഓ ലോർഡ്, ഐ ലവ് യു ഫാദർ, ഐ താങ്ക് യു. പിതാവേ, ഓ ലോർഡ്, ഐ ലവ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, മാൻ, മനുഷ്യൻ, ഒരു റൗണ്ട് നിങ്ങൾക്ക് കാണാം. ഈ മനുഷ്യൻ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ മനുഷ്യൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് സെൽഫ് വില്ലിലാണ്, സെൽഫ് വില്ലിൽ. ഓ ഫാദർ, ഐ താങ്ക് യു. ഈ മനുഷ്യൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇതാ സെൽഫ് വില്ലിലാണ്, അവന്റെ സ്വയത്തിലാണ് അവൻ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. മനുഷ്യനെ തിരിച്ചറിയാൻ എളുപ്പമാണ്, മനുഷ്യൻ സ്വയത്തിൽ ഓപ്പറേറ്റ് ചെയ്യും, അത് തെറ്റിപ്പോയവരാണ്. ഇതാണ് ഏഷ്യ 51:6 പറയുന്നത്, ദാ നമ്മെല്ലാവരും താൻ താന്റെ സ്വയത്തിലേക്ക് തെറ്റിപ്പോയി അല്ലേ. നമ്മെല്ലാ ആടുകളെ പോലെ തെറ്റിപ്പോയിരിക്കുക, താൻ താന്റെ സ്വയത്തിലേക്ക് പോയിരിക്കുക. ഇതാണ് മനുഷ്യൻ. ഇവേ ഇതില് നിങ്ങൾക്ക് ബീസ്റ്റിനെ കാണണമെങ്കിൽ, മൃഗത്തെ കാണണമെങ്കിൽ ശ്രദ്ധിച്ചോളുക. അടുത്ത മൃഗത്തെ കാണിക്കുക, ഇതാ ബീസ്റ്റ്. മൃഗം. മൃഗം മൂവ് ചെയ്യുന്നത് കാഴ്ചയാണ്, കാഴ്ചയല്ല മൃഗം മൂവ് ചെയ്യുന്നത്. ഭൂമി തൊട്ട് താഴെ കാണിച്ചിരിക്കുന്നു, നമ്മുടെ ശരീരവും ഇതിന് തുല്യമാണ്. നമ്മുടെ അകത്ത് ദൈവം വെച്ചിരിക്കുന്ന ആ ആ ദേഹിയും അല്ലെങ്കിൽ ദൈവാനുരൂപമായ ദേഹിയും ആത്മാവും ഇല്ലായെങ്കിൽ ഇതാ മൃഗം സൈറ്റിനെ പ്രവർത്തിക്കുന്നതാണ്. നിങ്ങൾക്ക് മൃഗത്തെയൊക്കെ തിരിച്ചറിയണമെങ്കിൽ ഈ ചിന്ത മനസ്സിലാക്കിക്കോ. മാനത്തോടെ സൃഷ്ടിച്ച മനുഷ്യൻ വിവേകശൂന്യനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനാണ് എന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? സങ്കീർത്തനം 49:20 വായിച്ച്, സങ്കീർത്തനം 49:20.
മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മനുഷ്യർക്ക് മൃഗങ്ങൾക്ക് തുല്യൻ.
ശ്രദ്ധിച്ചാട്ടെ, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകശൂന്യനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനാണ്. നശിച്ചു പോകുന്ന മൃഗങ്ങൾ കാഴ്ചയാണ് ജീവിക്കുന്നത്. ഇനി അതിന് നമ്മളുടെ ഭാഷയെ പറയുമ്പോൾ വേറൊന്നും കൂടി ഉണ്ട്, കാഴ്ച മാത്രമല്ല ജഡം, സൈറ്റ് ബാർ ഫ്ലഷ്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് രണ്ട് രീതിയിലും പറയുന്നത്, കാഴ്ചയായി ജീവിക്കരുത്. വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്നു ജഡത്തായി ജീവിക്കരുത്. ഈ രണ്ട് രീതിയിൽ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നുണ്ട്. സെക്കൻഡ് കൊരിന്ത്യൻസ് 5:7.
കാഴ്ചയാൽ അല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്.
അപ്പോ കാഴ്ചയാലല്ല നടക്കേണ്ടത്, ആ ലോവർ സിസ്റ്റത്തിലേക്ക് നമ്മൾ പോകരുത്. എന്റെ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുള്ള കാര്യം എസ്പെഷ്യലി ദേവദാസന്മാർ ശ്രദ്ധിച്ചേ, നമ്മൾ നല്ല ദേവദാസന്മാരുടെ കാര്യങ്ങൾ കേൾക്കുന്നതൊക്കെ നല്ലതാ, പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ആ കേൾക്കുന്നത് നമ്മൾ ദൈവസന്നിധിയിൽ വെച്ചിരുന്ന ദൈവത്തിൽ നിന്ന് കേൾക്കണം, എങ്കിലേ വിശ്വാസം നടപ്പാകുള്ളൂ. അല്ലെങ്കിൽ കാഴ്ച നടപ്പാ. ഇതാ നമ്മൾ ഫേസ്ബുക്കിലൂടെ നിങ്ങൾ സന്ദേശം കേട്ടു, ഇന്റർനെറ്റിലൂടെ ഒരു സന്ദേശം കേട്ടു, ഏതെങ്കിലും സോഷ്യൽ മീഡിയയുടെ സന്ദേശം കേട്ടു. ഇത് കേട്ടതല്ലെന്നാൽ കാഴ്ചയാൽ കിട്ടിയതാ അല്ലേ? ഈ കാഴ്ചയാൽ കിട്ടിയത് ഇതുപോലെ നിങ്ങൾക്ക് ഇപ്പൊ കാഴ്ചയാലാണ് കിട്ടുന്നേ. ഈ കാഴ്ചയാൽ കിട്ടിയത് ഇതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് എന്നെ വിശ്വസിക്കേണ്ടതാണ്. പകരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുകയും ബൈബിൾ നോക്കി കൺഫേം ചെയ്യുകയും ചെയ്യും, അത് വിശ്വസിക്കും. അപ്പോ പിന്നെ നിങ്ങൾക്കൊരു കാര്യമുണ്ട്, ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളം കത്തുന്നുവെങ്കിൽ, യേശു ശിഷ്യന്മാരോട് സംസാരിച്ചവരുടെ ഉള്ളം കത്തി ഇല്ലേ, അവിടെ ജീവന്റെ തുടിപ്പുകൾ ഉണ്ടാകും, ജീവന്റെ തുടിപ്പുകൾ ഉണ്ടാകും. ഹല്ലേലൂയ. ഇതുകൊണ്ടാ ഇതിനു മുമ്പ് സംസാരിച്ച കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞേ, ആ വാക്കുകളിൽ ജീവന്റെ തുടിപ്പുണ്ട്, അത് ആത്മാവിൽ ജീവിക്കുന്ന ഒരുവന് മനസ്സിലാകും. പക്ഷെ ആ കുഞ്ഞിനോടുള്ള ഉപദേശം, ഇനിയും കുഴികൾ മുമ്പിൽ ഉണ്ട്, വീഴാതെ നടക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുക. നമ്മൾ ആരും പൂർണ്ണരല്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് മുമ്പിൽ കാഴ്ചയാൽ പലതുമുണ്ട്, പക്ഷെ കാഴ്ച ജീവിക്കരുത്. വിശ്വാസത്താൽ ആത്മാവിനാ ജീവിച്ചുകൊള്ളണം. വിശ്വാസം എവിടെ നിന്ന് വരുന്നു? വിശ്വാസ കേൾവിയാൽ, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. വചനം എവിടെ നിന്ന് വരുന്നു? ദൈവത്താൽ വരുന്നു. അല്ലാതെ ദൈവത്താൽ ജീവിച്ചുകൊള്ളണം. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ ജീവിത രീതി തിരിയണം, പുറത്തുനിന്നല്ല അകത്തുനിന്ന് വേണം നമ്മുടെ ജീവിത രീതി കടന്നു വരുവാൻ. ദാ റോമലേഖനം 8:8. ഓ ഫാദർ ഐ താങ്ക് യു. അതിന്റെ 6 വായിച്ചേ,
ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ.
അപ്പൊ ജഡത്തിന്റെ ചിന്ത, ജഡമാകട്ടെ നമ്മുടെ ചിന്ത എടുക്കണമെങ്കിൽ, നാം ജനത്തിന് കൊണ്ടുവരുന്നത് ജീവനല്ല മരണമാണ്. നമുക്ക് കൊണ്ടുവരുന്നത് മരണമാണ്. ഇനി 7 വായിച്ചേ,
ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിനെ കീഴ്പ്പെടുന്നില്ല.
അപ്പൊ ജനത്തിന്റെ ഭാഗത്തുനിന്ന് കാര്യങ്ങൾ എടുക്കരുത്, ജനത്തെ ഉപയോഗിക്കണം, കാഴ്ചയെ ഉപയോഗിക്കണം, അതിനൊരിക്കലും ആശ്രയിക്കരുത്. ഹല്ലേലൂയ. ഇനി 8:13 വായിച്ചേ.
നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും. നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും.
സതിജേ, സതിജേ, നിങ്ങൾ ചിന്തിക്കുക, അവരുടെ ക്ഷുദ്രപ്രയോഗം, അവരുടെ ക്ഷുദ്രപ്രയോഗം എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ, ഈ വാക്കുകൾ ഇന്നത്തെ സുവിശേഷ പ്രസംഗങ്ങൾ കേൾക്കുന്നത് വളരെ വിരളല്ലേ? ജഡത്തിന്റെ ചിന്ത, ജഡത്തെ അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ മരിക്കും, മരിക്കുമെന്ന് ദൈവവചനം പറയുന്നത് വീണ്ടും ജനിച്ചവരോടാണ്. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷ വേദികളിൽ ചർച്ചകളിൽ കേൾക്കാത്തത്, അല്ലെങ്കിൽ കേൾക്കുന്നത് വിരളം? അവളുടെ ക്ഷുദ്രപ്രയോഗമാണ്. എന്തുകൊണ്ടാണ് ജയിക്കുന്നവർ ഇത് അവകാശമാക്കുമ്പോൾ യേശു ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ട് 7 സഭയുടെ ദൂതനോട് ജയിക്കാൻ സമർപ്പണം, ദൂതനോട് ജയിക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ സുവിശേഷ വേദികളിൽ കേൾക്കാത്തത് അവളുടെ ക്ഷുദ്രപ്രയോഗം? ഇന്നത്തെ ക്ഷുദ്ര ഇന്ന് ഇന്നത്തെ സുവിശേഷ വേദികളിൽ കേൾക്കുന്നത് പല പല ഡിബേറ്റുകളാണ്. ഡിബേറ്റ് കഴിഞ്ഞ ദിവസം കേട്ടു ഒരു ഡിബേറ്റിന്റെ ടൈറ്റില്, യേശു ക്രിസ്തു കാലിത്തൊഴുത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ആരാണ് പറഞ്ഞത്, ബൈബിളിൽ എവിടെയുണ്ട്? അവ ഇവരെ കൂടി അവളുടെ ക്ഷുദ്രത്തിനും മയങ്ങി എല്ലാവരും അതിന്റെ പറയുന്നു, അതിന് അഭിപ്രായം എഴുതാൻ. അനാവശ്യമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയരുത്. പിന്നിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി ഓടി ജയം പ്രാപിക്കാനുള്ളതിന് പകരം അനാവശ്യമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയരുത്. മുമ്പിൽ ഒരു ഗോലിയാത്ത് നിൽക്കുമ്പോ, ഗോലിയാത്തുമായി ഒരു യുദ്ധം ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് യുദ്ധത്തിന് വരുന്ന ഏലിയാവുമായിട്ട് യുദ്ധത്തിന് പോകരുത്. ഏലിയാവിനെ വിട്ടേറെ, ഗോലിയാത്ത് മാത്രമായിരിക്കണം, അവൻ വീഴണം. നമ്മുടെ മുൻപിലുള്ള ഗോലിയാത്ത്, പ്രിയ സഹോദരങ്ങളെ, പിശാചാണ്, അവന് ജയിക്കണം. അവർ അവനെ കുഞ്ഞാണ്ട് രക്തത്താലും തങ്ങളുടെ സാക്ഷ്യവചനത്താലും അവനെ ജയിച്ചു. അവർ മരണപര്യന്തം ജീവപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ഈ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ എത്തിച്ചേരണം, അതിനുവേണ്ടി ശ്രദ്ധിക്കുക. അപ്പോ ഇവിടെ നമുക്ക് കാണാൻ കഴിയാവുന്ന കാര്യം എന്ന് പറയുന്നത്, ബീസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് കാഴ്ച ജീവിക്കുന്നതാണ്, ജഡപ്രകാരം ജീവിക്കുന്നതാണ് ബീസ്റ്റ് സിസ്റ്റം. അത് എക്സ്റ്റേണൽ ആണ്, പുറത്തുനിന്നാണ്. ഇനി ആരാണ് ദൈവത്തിന്റെ പൈതൽ? ശ്രദ്ധിച്ചേ, അടുത്തത് ദ സൺ ഓഫ് ഗാഡ്, ദൈവപുത്രന്മാർ. ദൈവപുത്രന്മാർ, നമ്മൾ ഇതിൽ ആരാകാനാണ് വിളിച്ചേക്കണേ? ഒന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ, എനിക്കൊരു ഉത്തരം തന്നെ. നമ്മൾ ഇതിൽ ആരാകാനാണ് വിളിച്ചേ? മനുഷ്യനായി സ്വയത്താൽ നയിക്കപ്പെടുന്ന നമ്മളെ ഇനി തിരിച്ച് ഒരു മനുഷ്യനാകാനാണ് വിളിച്ചത്, അതോ ബീസ്റ്റ് ആകാനാണ് വിളിച്ചത്, അതോ ദൈവപുത്രനാകാനാണ് വിളിച്ചത്? പറ, നിങ്ങൾ അതിന് ഉത്തരം പറ. ദൈവപുത്രനാകാനാണ് അല്ലെ? അപ്പൊ സുവിശേഷത്തിന്റെ മർമ്മ സീക്രട്ട് എന്ന് പറയുന്നത് മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കി മാറ്റുകയാണ് സുവിശേഷത്തിലൂടെ ചെയ്യുന്നത്. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യപുത്രന്മാർക്കും ദൈവപുത്രന്മാരാകാൻ അധികാരം കൊടുത്തു. സ്വയത്താൽ നയിക്കപ്പെടുന്നവർക്ക് ദൈവത്താൽ നയിക്കപ്പെടുവാൻ, ആത്മാവിനെ നയിക്കപ്പെടുവാൻ. അപ്പൊ ഈ ദൈവപുത്രന്മാർ ആരാണ് നയിക്കപ്പെടുന്നത്? ദൈവത്താലാണ്. മനുഷ്യപുത്രന്മാർ ആരാണ് നയിക്കപ്പെടുന്നത്? സ്വയത്താലാണ്. മൃഗമാരാണ് നയിക്കപ്പെടുന്നത്? അവരെ കാഴ്ചയാലാണ്, ജഡത്താലാണ്. അപ്പോ ഇനി കാഴ്ച നയിക്കപ്പെടരുത്, സ്വയത്താൽ ജഡത്താൽ നയിക്കപ്പെടരുത്. ഇനി മനുഷ്യൻ, അതിനേക്കാൾ വലിയവനായ മനുഷ്യനായ സ്വയത്താൽ നയിക്കപ്പെടരുത്. നിന്റെ സ്വയത്തെ ധരിച്ച് നീ ദൈവത്താൽ നയിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് പുറത്തുനിന്ന് അകത്തേക്കുള്ള സിസ്റ്റം അല്ല, പകരം അകത്തുനിന്ന് പുറത്തേക്കുള്ള സിസ്റ്റത്തിലാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. ഇതുപോലെയാണ് Romans 8:14 പറയുന്നത്, ഒരു ദൈവപുത്രൻ എങ്ങനെയായിരിക്കാം? നിങ്ങൾക്ക് കാണാപ്പാടം അറിയേണ്ട വചനമാണ്. ആത്മാവാൽ നയിക്കപ്പെടുന്നവരത്രേ ദൈവത്തിന്റെ മക്കൾ. ബൈബിൾ എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ അല്ലെ, ഒന്നെടുത്തേ ഒന്നെടുത്തേ. ഇത് ഭയങ്കര സൗകര്യമായിപ്പോ ഈ സ്ക്രീൻ സംവിധാനം. ബൈബിൾ കൊടുക്കണ്ട, അവിടെ ചാരി ഇരിക്കാം, പിന്നെ ഇതും കൂടി ഇതും കൂടി ഓഫീസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യണേന്ന് പോലും ആരും അറിയത്ത പോലുമില്ല. അങ്ങനെയല്ല, ആരും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമുക്ക് നമുക്കല്ലേ നന്നായണ്ടേ അല്ലേ, നമുക്കല്ലേ ആള് മാറണ്ടേ. അപ്പൊ ആള് മാറണമെങ്കിൽ അതിന് അതിനുള്ള സിലബസ് ഉണ്ട്, ആ സിലബസ് ആണ് യേശു തരുന്നത്. അപ്പൊ സ്വീകരിച്ചാട്ടെ. 8:14 എടുത്ത് വായിച്ച് റോമ 8:14 എന്ന് വായിച്ച് അത് വായിച്ചിട്ട് ദേവദാസനും മൈക്കിലൂടെ ഒന്ന് വായിക്കും. എല്ലാരും വായിച്ചു കഴിഞ്ഞോ? ഇനി ദേവദാസം മൈക്കിലൂടെ വായിക്കുക, അദ്ദേഹത്തിന്റെ കൂടെ വായിക്കും.
ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു.
അപ്പോ ദൈവാത്മാവ് നടത്തുന്നവരാ ദൈവത്തിന്റെ മക്കൾ, അതാണ് ഈ കാറ്റഗറി. കണ്ടോ, ഈ ഫസ്റ്റ് കാറ്റഗറി കാണുന്ന കാറ്റഗറി. സ്വയത്താൽ നയിക്കപ്പെടുന്നവൻ മനുഷ്യൻ, കാഴ്ച നടത്തപ്പെടുന്നവൻ മൃഗം. ദൈവത്തിന് അങ്ങനെ പറഞ്ഞു, മൃഗത്തിന്റെ സിസ്റ്റം നീ ഉപയോഗിക്കണം. ജഡത്താൽ നടത്തപ്പെടുന്ന മൃഗം, ആ സിസ്റ്റം നീ ഉപയോഗിക്കണം. പിന്നെ മനുഷ്യനായ നീ നിന്റെ സ്വയത്തെ തെറ്റിച്ച് ഇതാ ക്രിസ്തുവിനെ അനുഗമിക്കുക, ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുക. അങ്ങനെ നീ ദൈവത്തിന്റെ പുത്രനായി വെളിപ്പെടും. അകത്തുനിന്ന് പുറത്തേക്ക് ജീവിക്കുക. ഈ കൈസർ പോണ പോക്ക് കണ്ടതേ, അകത്തുനിന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, മനുഷ്യൻ അത് വെളിപ്പെട്ടു വരുന്നു. അവൻ ദൈവം കൊടുത്ത ശരീരം ഉപയോഗിച്ച് ഭൂമിയിലേക്ക് വെളിപ്പെടുത്തും. അങ്ങനെ ജീവിക്കുക. അല്ലാണ്ട് ഭൂമിയിൽ കാണുന്ന കാര്യങ്ങൾ നീ നേരെ എടുത്ത് അതിനാൽ ജീവിക്കാതെ ദൈവത്തിൽ കാണുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങൾ, ഇതല്ല കർത്താവ് പറഞ്ഞു, എന്റെ പിതാവ് കാണിച്ചു തരുന്നതല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതാ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഹൃദയത്തിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. ഇതാ ഞാൻ പറഞ്ഞു, രാവിലെ എന്റെ ഹൃദയത്തിൽ ഒന്ന് വെളിപ്പെട്ട് കിടക്കുക. ഇത് ഇന്ന് നിങ്ങൾക്കുള്ള ആഹാരമാണിത്, ഇത് നിങ്ങൾക്കുള്ള ആഹാരമാണ്. അതെടുക്കുക നേരെ. ഇതാ ദൈവം തന്ന ശരീരം കണ്ടോ, ഈ ലാപ്ടോപ്പും കർമ്മികാരങ്ങളും ഒക്കെ ദൈവം തന്ന, അത് ഉപയോഗിച്ച് ഇതാ ഈ ലോകത്തേക്ക് ഭൂമിയിലേക്ക് വെളിപ്പെടുത്തുക. ജനത്തിന് കൊടുക്കുക, ജനത്തിന് കൊടുക്കുക. ഇനി ശ്രദ്ധിച്ചേ, നമ്മൾ നേരത്തെ കേട്ട വചനം, അത് നമ്മൾ കേട്ടൊരു കാര്യം, നാം ഇരുട്ടിലല്ല വെളിച്ചത്തിൽ അത്രേ വസിക്കുന്നത്. രാത്രിയിലുള്ളവരല്ല പകലിലുള്ളവരത്രേ. അതിനർത്ഥം ദൈവപുത്രന്മാർ വസിക്കുന്നത് വെളിച്ചത്തിൽ. കണ്ടോ കണ്ടോ, ഈ സൺസ് ഓഫ് ഗോഡിന് ചുറ്റും വെളിച്ചം കിടക്കണുണ്ടോ? ദൈവപുത്രന്മാർ വസിക്കുന്നത് വെളിച്ചത്തിലാണ്, പ്രകാശത്തിലാണ്. അതുകൊണ്ട് ഇവർക്ക് ദൈവ ഹൃദയത്തിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ ദൈവം ഇവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. കർത്താവ് പറഞ്ഞിട്ടില്ലേ, ഞാൻ എപ്പോഴും അവന് ഇഷ്ടമുള്ളത് ചെയ്യുന്നതുകൊണ്ട് അവൻ ഒരിക്കലും എന്നെ വിട്ടുപിരിഞ്ഞിട്ടില്ല. ദൈവം പിതാവ് എന്നെ സ്നേഹിക്കുന്നു, ചെയ്യുന്നതെല്ലാം വെളിപ്പെടുത്തരുന്നു, ഇതിലും വലിയ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരും. അപ്പോ ഇവിടെ വെളിപ്പാടിന്റെ മണ്ഡലമാണ്, വെളിപ്പെടുത്തി കിട്ടുന്ന മണ്ഡലമാണ്. ദൈവം കാര്യങ്ങളെ ദൈവം മക്കളുമായി ഷെയർ ചെയ്യുന്ന മണ്ഡലമാണ്, ദൈവത്തിന്റെ ആലോചന സഭയാണ്. അപ്പോ ഈ വെളിച്ചത്തിൽ വസിക്കാനാണ് നമ്മളോട് പറയുന്നത്. ദൈവം വെളിച്ചത്തിൽ വസിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടപ്പേൻ. അതിനർത്ഥം അവിടെ കേട്ടത് ഉപയോഗിച്ചു വേണം നാം ഭൂമിയിൽ നടക്കാൻ. അപ്പോ ബാക്കിയുള്ള മണ്ഡലം, ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. വീണ്ടും ഇവിടെ നോക്കണ്ടേ, ഫസ്റ്റ് തെസ്സലോനിയൻസ് 5:5 ഓ ലോർഡ് ഐ ലവ് യു. 4:5 വായിച്ച്, വീണ്ടും വായിച്ച് 4:5.
എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഈ ഇരുട്ടിലുള്ളവരല്ല. നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല.
ശ്രദ്ധിച്ചേ, അപ്പൊ രണ്ടു കൂട്ടരോടെ കാണാം, സഹോദരന്മാരെ, നാം കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടി ആ നാം കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. പിന്നെ എവിടെയാണ്, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നു, നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. അപ്പോ ഇതാ നാം വെളിച്ചത്തിന്റെ മക്കളാണ്, അതുകൊണ്ടാണ് വെളിച്ചത്തിൽ വസിപ്പിനെന്ന് പറയുന്നത്. സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ, പുതിയ സൃഷ്ടിയിൽ, ക്രിസ്തുവിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. ഇനി ഏതാണ് ഇരുട്ട്? ശ്രദ്ധിച്ചേ, ഇതാ മനുഷ്യൻ വസിക്കുന്ന സ്ഥലവും മൃഗങ്ങൾ വസിക്കുന്ന സ്ഥലവും ഇത് ഇരുട്ടാണ്. ആ മനുഷ്യർക്ക് അറിയത്തില്ല, മൃഗത്തിന് അറിയത്തില്ല തങ്ങളെ എന്തിനാണ് സൃഷ്ടിച്ചാക്കി വെച്ചിരിക്കുന്നത്. ആ അറിവില്ലായ്മ മണ്ഡലം, ഇരുട്ടിന്റെ മണ്ഡലം. ഇതുകൊണ്ടാണ് ഇരുളിൽ ഇരിക്കുന്ന ജനത്തിന് പ്രകാശം ഉദിച്ചു എന്ന് പറയുന്നത്. എവിടെ നിന്ന് ആള് വന്നപ്പോ, പിതാവിന്റെ അടുക്കൽ നിന്ന് പുത്രൻ ഇതാ ഭൂമിയിലേക്ക് വന്നപ്പോ പറയാണ് അവർക്ക് വെളിച്ചം ഉദിച്ചു. എപ്പോ? പുത്രൻ വാ തുറന്ന് പറയാൻ തുടങ്ങി, പിതാവ് എന്തിനാണ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സുവിശേഷം പറഞ്ഞപ്പോ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെട്ട കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. 1:26 ആ പ്രകാശം ജനത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അങ്ങനെ ലോകത്തിന്റെ പ്രകാശമായി മാറി. പക്ഷേ അവളുടെ ശുദ്ധരത്താൽ ഇന്നും ചിലയിൽ അറിഞ്ഞിട്ടില്ല. അവളുടെ ശുദ്ധരത്താൽ, ഇതാണ് വെളിപ്പാട് 15:21 പറയുന്ന അവളുടെ ശുദ്ധരം. അല്ലാണ്ട് ഒരു ഫാർമസിയിൽ ഉണ്ടാക്കുന്ന മരുന്നിനെ കുറിച്ചല്ല ഈ പറയുന്നേ. ഒരു മരുന്നെന്നതിന് അർത്ഥമില്ലെന്നല്ല, മരുന്നിനെ കുറിച്ചല്ല ഈ പറയുന്നത്. മരുന്നെന്ന അർത്ഥമുണ്ട്, മാജിക് എന്ന അർത്ഥമുണ്ട്, മന്ത്രം എന്ന അർത്ഥമുണ്ട്. ഇത് ആ ഭാഗത്ത് മാത്രമല്ല, വേറെ പല ഭാഗത്തും അത് ഉപയോഗിച്ചിട്ടുണ്ട്. മരുന്നുള്ള അർത്ഥത്തിലാണ് നാം അത് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ പറ ഇങ്ങനെ വായിക്കേണ്ടി വരും. അതായത് ഫാർമസി, ഫാർമക്കോൺ എന്ന ഭാഗത്ത്, ഫാർമസി എന്ന ഭാഗമാണ് നാം ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഭാഗം ഇങ്ങനെ പറയേണ്ടി വരും. ഫാർമസിസ്റ്റുകളെ അല്ല ദൈവം തീപ്പൊയ്യയിലേക്ക് വലിച്ചെറിയും. നമുക്ക് കേൾക്കുമ്പോ ചിരി വരും. ഇവിടെ ആ ക്ഷുദ്രം എന്ന് ഉപയോഗിക്കുന്നത് തന്ത്രമാണ്. അതായത് ഒരു ഡ്രഗ് എന്തിനാ കൊടുക്കണേ? പരിഹാരമായിട്ടാ കൊടുക്കണേ. പരിഹാരം, ഈ ലോകത്തിന്റെ മരണത്തിന്റെ പരിഹാരമായിട്ട് കൊടുക്കുന്ന സുവിശേഷം എന്ന ആ മരുന്നുണ്ടല്ലോ, അവളുടെ മാജിക്കാണത്. മാജിക്ക്, അത് യഥാർത്ഥ സുവിശേഷം അല്ല. ഇത് കണ്ടിട്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ഇത്ര പെട്ടെന്ന് തെറ്റിപ്പോയോ? നിങ്ങളെ ആരാണ് ശുദ്ധം ചെയ്ത് മയക്കുന്നത്? ഞങ്ങൾ പ്രസംഗിക്കാത്ത വേറൊരു ക്രിസ്തുവിനെയും വേറൊരു സുവിശേഷത്തെയും വേറൊരു ആത്മാവിനെ കൊണ്ടുവരുമ്പോ നിങ്ങൾ ഇത്ര പെട്ടെന്ന് അതിൽ മയങ്ങിപ്പോയോ? അവളുടെ ക്ഷുദ്രത്താൽ അവള് തന്നെയാണ് കൊണ്ടിരുന്നത്. ആരാ നീ അവളെന്ന് അറിയണ്ടേ? ഇതാ മനുഷ്യരായ നാം നിൽക്കുന്നത് ഈ മണ്ഡലത്തിലെ സ്വയത്തിലാണ് നിൽക്കുന്നത്. ഇരുളാണ് ഇവിടെ, ഇവർക്കൊന്നും അറിയത്തില്ല, മൊത്തം ഇരുളാണ്. ഞാൻ എവിടെ നിന്നാണെന്നോ എന്തിനാണെന്നോ എന്താണ് ചെയ്യേണ്ടതെന്നോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നോ എന്തുകൊണ്ട് മരിക്കുന്നതെന്നോ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതോ അറിവില്ലാത്ത ഒരു കൂട്ടം ഇരുളിലിരിക്കുന്ന ജനം. ആ ഇരുളിലിരിക്കുന്ന ജനത്തിന്റെ അടുക്കളേക്കാണ് യേശു എന്ന് പറഞ്ഞത്. പിതാവിന്റെ ആലോചന പറഞ്ഞപ്പോൾ അവർക്ക് പ്രകാശമുള്ളവരായി തീർന്നു, അവർ അറിവുള്ളവരായി മാറി. എന്താണ് ദൈവം ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? അന്നിട്ട് യേശു പറഞ്ഞു, ഞാൻ പോവുക, ഇത് നിങ്ങളാണ് ലോകത്തിന്റെ വെളിച്ചം. പക്ഷെ ആകണമെങ്കിൽ നിങ്ങൾ എന്നെ അനുഗമിക്കണം. എന്നെ അനുഗമിക്കുന്നവർ ജീവന്റെ വെളിച്ചമുള്ളവരായി തീരും. പക്ഷെ നിങ്ങൾ ലോകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ജീവന്റെ വെളിച്ചമുള്ളവരായി തീരത്തില്ല, നിങ്ങൾ ബാബിലോണായി മാറും. ശ്രദ്ധിച്ചോട്ടെ, ഈ രണ്ട് മണ്ഡലം നിങ്ങൾക്ക് കാണാം. ഇതാ നിങ്ങൾക്ക് ഒരു ഭാഗത്ത് കാണാം അരിമനാഥനായ യേശു ക്രിസ്തു, പിതാവ് ജീവനുമായി ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. മരിക്കുന്ന മക്കൾക്ക് മരുന്നുമായി കോവിഡിന്റെ മരുന്നല്ല കേട്ടോ, മരിക്കുന്ന മക്കൾക്കുള്ള മരുന്ന് ആയിട്ട് ഇവിടെ കടത്തിവിട്ടിരിക്കുകയാണ്. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു, കാൽവരി ക്രൂശിൽ മരിച്ചു. ഈ മനുഷ്യരെ മുഴുവൻ വധുവായിട്ടാണ് കൂട്ടുന്നത്. സ്വർഗവും ഭൂമിയും തമ്മിൽ കണക്ഷൻ നടക്കാൻ പോവുകയാണ്, വധുവായിട്ടാണ് കൂട്ടുന്നത്. ഇവളുടെ അടുക്കൽ വന്നു, ഇവളെയും കൊണ്ട് തിരിച്ച് ഇതാ അപ്പന്റെ അടുക്കളേക്ക് എത്തണം. ഇവൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. ഇവളോട് പറഞ്ഞു, നീ ഇതാ ഇനി എന്നെ അനുഗമിക്കണം, നിന്റെ അപ്പൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഞാനുമായി ചേർന്ന് നീ സ്വർഗീയ കുടുംബവുമായിട്ട് ഒന്നാകണം. അതുകൊണ്ടാണ് വിവാഹം എന്നൊക്കെ പറയുന്നത്. വിവാഹം അല്ല, യേശു ക്രിസ്തു കല്യാണം കഴിച്ച് ജീവിക്കാൻ പോവല്ല. ആ യേശു ക്രിസ്തുവിലൂടെ നീ സ്വർഗീയ കുടുംബവുമായി ഒന്നാകുന്നതിന്റെ പേരാണ് വിവാഹം. ഗ്ലോറി, അതാണ് ക്രിസ്തുവിലുള്ള മർമ്മം. ക്രിസ്തുവിൽ സ്വർഗവും ഭൂമിയും ഒന്നായിരിക്കണം. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് നാം കാണിക്കുന്നത്, ഏതൊരു പുരുഷൻ വിവാഹം കഴിക്കുമ്പോൾ വേറെ വീട്ടിലുള്ള സ്ത്രീയെ ആ പുരുഷനിലൂടെ ആ വീട്ടിലെ ആളായി മാറുകയാണ്. ക്രിസ്തുവിൽ നമ്മൾ സ്വർഗീയ പിതാവുമായി ഒന്നായി മാറുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഈ ഇവളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതാ നീ എന്നെ അനുഗമിക്കാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആക്കി നമുക്ക് വേണ്ടി ഇവളുടെ പേയ്മെന്റ് കാൽവരി ക്രൂശിൽ ഇവളുടെ പാപത്തിന്റെ പേയ്മെന്റ് ഒക്കെ കൊടുത്തു. പേയ്മെന്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഇതാ ഇവക്ക് ഇവളിൽ നല്ലൊരു മങ്ങിനും ഞാൻ ലോകത്തോടാണ് താല്പര്യം. ഇവിടെ ഒരാളെ വരയ്ക്കേണ്ടിയിരുന്നു. ഓ ഓ, വരച്ചിട്ടുണ്ട്. ഓക്കെ, ലോകത്തോടാണ് ഇവക്ക് താല്പര്യം, ലോകത്തോടാണ്. കണ്ടോ, അതിന് ചെറിയൊരു കൂട്ടം മാത്രം ക്രിസ്തുവിനോട് താല്പര്യം. ഇവര് മനം തിരിഞ്ഞതാ, മാനസാന്തരപ്പെട്ടതാ. ഒരു കൊച്ചു കൂട്ടം മാത്രം, എന്നാൽ ഒരു വലിയ കൂട്ടം മാത്രം യേശുവിന്റെ പേരുണ്ട് ലോകത്തിലേക്കാണ് തിരിവ്. ഇവരുടെ പേരാണ് വ്യഭിചാരിണി, സഹോദരന്മാരായ വ്യഭിചാരിണികൾ. സഹോദരന്മാരായ വ്യഭിചാരണികൾ, ഇവരെയാണ് ബാബിലോണെന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? സ്വയത്തിൽ നിന്നുകൊണ്ട് ലോക സ്നേഹത്തിൽ മൂവ് ചെയ്യുന്ന, ലോകത്തെ ഭർത്താവാക്കി അല്ലെങ്കിൽ മണിയെ ഭർത്താവാക്കി ആക്കിയിരിക്കുന്ന ക്രിസ്തുവിന്റെ പേരിൽ കല്യാണം, അതായത് ഭർത്താവ് ക്രിസ്തുവാണ് പക്ഷെ ജീവിതം മണിയോട് ചേർന്ന ലോകമോഹത്തിലാണ്, ഇവളെയാണ് ബാബിലോണെന്ന് വിളിക്കുന്നത്. ശ്രദ്ധിക്കാം, ഇതാ നിങ്ങൾക്ക് കാണാം, ഇവിടെ കണ്ടോ, ഒരുത്തനെ കണ്ട, വേൾഡ് മിസ്റ്റർ മണി, സ്വന്തം മഹത്വം മിസ്റ്റർ മണി, ലോകം. നിനക്ക് ആരോടാ സ്നേഹം? നിനക്ക് ആരോടാ കുഞ്ഞെ സ്നേഹം? നിന്റെ സ്നേഹം തെളിയിക്കാനാണ് മാർക്കോസ് ഫെലിക്സ് വരുന്നത്. നിന്റെ യഥാർത്ഥ ഭർത്താവ് ആരെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മാർക്കോസ് ഫെലിക്സ് വരുന്നേ. ഹല്ലേലൂയ. ഇതാ ഫസ്റ്റ് ജോൺ 15 അല്ല, 5:17 പെട്ടെന്ന് എഴുതിയപ്പോ മാറിപ്പോയതാ. ഓക്കെ, അതിന്റെ സോറി 15-17 കേട്ടോ, 2:15-17 എഴുതിക്കോട്ടെ.
ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു.
ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങൾ, ശ്രദ്ധയോടെ കേട്ടോ, നമ്മളോടാണ് ഈ പറയുന്നത് കേട്ടോ, നമ്മളോടാണ് ഈ പറയുന്നത്. ഓ ഫാദർ, ഐ താങ്ക് യു. ഇവിടെ പറയാണ് ലോകത്തെ, ദൈവമക്കളോട് പറയാം, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ അവന് പിതാവിന്റെ സ്നേഹം ഇല്ല. ഇല്ല, ഇല്ലെങ്കിലും അറിയോ? അറിയത്തില്ല. കാരണം എന്റെ ചുറ്റുമുള്ളവരുടെ ഉള്ളിലും പിതാവിന്റെ സ്നേഹം ഇല്ലല്ലോ. അപ്പൊ ഞാൻ അവരുമായിട്ടാണ് എന്നെ കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് അറിയുന്നില്ല, കൂട്ടത്തിൽ അങ്ങ് ഒഴുകി പോയിക്കൊണ്ടിരിക്കുക. അവിടെ ചെല്ലുമ്പോ എന്നെ അങ്ങ് കേറ്റും, ഈ തെമ്മാടിത്തരവും ഈ ചതിയും ഈ വഞ്ചനയും ഈ സൂത്രപ്പണിയും ഈ ദ്രവ്യാഗ്രഹവും ഒക്കെ ഉള്ള എന്നെ അങ്ങോട്ട് കേറ്റും. ഇല്ല കുഞ്ഞെ, കേറ്റില്ല. അതിന്റെ പേര് സ്വർഗോന്ന, സ്വർഗോന്ന. അതിന്റെ ഇവിടെ പറയാണ് ലോകത്തെ ലോകത്തോടെ സ്നേഹിക്കരുത്. ഒരു ലോകത്തെ സ്നേഹിക്കുന്നത് അവന് പിതാവിന്റെ സ്നേഹം ഇല്ല. കാരണം നിന്നെ പിതാവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരാനാണ് യേശു ക്രിസ്തുവിനെ വിട്ടത്. പിതാവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരാൻ യേശു ക്രിസ്തുവിനെ വിട്ടത്. നീ ലോകത്തെ സ്നേഹിച്ച് നീ ഓടിപ്പോകുന്നുവെങ്കിൽ ദൈവവചനം പറഞ്ഞ പിതാവിന്റെ സ്നേഹമില്ല. പിന്നെ പിതാവ് നിന്നെ ആരെന്ന് വിളിക്കും? പിതാവ് നിന്നെ ആരെന്ന് വിളിക്കും? തന്റെ മകനെ ആ ഭർത്താവിന്റെ സ്ഥാനത്തേക്ക് നിനക്ക് തന്നു. പക്ഷെ നീ മകന്റെ പേരും പറഞ്ഞിട്ട് നീ ലോകത്തിലെ മണി ഉണ്ടാക്കാൻ പോവുക, ലോകത്തിലെ പ്രശസ്തിക്ക് വേണ്ടി പോവുക. എന്നെല്ലാരും അറിയണം, അതിനുവേണ്ടി നീ ഓടുക. ദൈവത്തിന്റെ വചനം പറഞ്ഞു, നിന്നെ ദൈവം വിളിക്കുന്ന പേര് വേശി എന്നാ. ആ വേശിയുടെ പേരാണ് ബാബിലോൺ. ആ വേശിയുടെ പേരാണ് ബാബിലോൺ. യാക്കോബ് 4 വായിച്ച്,
വ്യഭിചാരണികളായുള്ളവരെ ലോക സ്നേഹം അതിനു
മുമ്പ് അവരെ,
വ്യഭിചാരിണികളായുള്ളവരെ ലോക സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വം ആകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതൻ ആകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായിത്തീരുന്നു.
അപ്പൊ പ്രിയ സഹോദരൻ, ഇവിടെ പറയാണ് വ്യഭിചാരിണികളായുള്ളവരെ, ആരെയാണ് വ്യഭിചാരിണികളായുള്ളവരെന്ന് പറയുന്നേ? ആരെയായി പറയുന്നേ? ഇതാ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന്റെ 3:1 വായിച്ചേ. മൂന്നിന്റെ ഒന്ന് അപകടം പിടിച്ചൊരു വാക്കാണോ, അപകടം പിടിച്ചൊരു സംഭവം. ആ വായിച്ചു.
സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരും എന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്.
ശ്രദ്ധിച്ച അവിടെ പറയുന്നത് സഹോദരന്മാരെ. അപ്പൊ ആരെ ഈ വ്യഭിചാരണികളെ വിളിക്കണേ? ആരെയാ വിളിക്കണേ? ദൈവത്തിന്റെ വചനം വ്യഭിചാരണികളെ എന്ന് വിളിക്കുന്നത് സഹോദരന്മാരെയാണ്. സഹോദരന്മാരെ, വ്യഭിചാരണികളായുള്ളവരെ. എല്ലാ സഹോദരന്മാരെയാണോ? അല്ല, ലോക സ്നേഹമുള്ള സഹോദരന്മാരെയാണ് വ്യഭിചാരണികളായുള്ളവരെ എന്ന് വിളിക്കണേ. ഈ വ്യഭിചാരിണി സ്വന്തം മുഖത്ത്, അതായത് ഏതൊരു സ്ത്രീ വിവാഹം കഴിഞ്ഞാൽ ഭർത്താവാണ് അവളുടെ തല, ഭർത്താവിന്റെ ഇഷ്ടത്തിന് വേണ്ടി അവളെ നിലകൊള്ളാൻ. പകരം ഇവ യേശുവിനുമായി, യേശുവുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞു, ഇതാ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിയത്. ഇനി യേശുവിന്റെ അഭിപ്രായം അല്ല അവക്ക്. അവൾ ഇപ്പോഴും സ്വയത്തിലാണ് നിൽക്കണേ, സ്വയത്തിൽ. ഇപ്പോഴും അവൾ മനുഷ്യനായാ നിൽക്കണേ, സ്വയത്തിലാണ് നിൽക്കണേ. യേശുവിന്റെ ആത്മാവിനെ കേട്ടല്ല മൂവ്മെന്റ്, സ്വയത്തിലാണ് നിൽക്കുന്നേ. സ്വയത്തിൽ നിൽക്കുന്ന അവൾക്ക് ദാ മറ്റൊരു കാമുകനുണ്ട്, ലോകത്തിൽ ലോക സ്നേഹം. ലോകത്തിന്റെ പ്രഭുവായ പിശാച് മറ്റൊരു രൂപത്തിൽ അവളുടെ മുമ്പിലുണ്ട്. മിസ്റ്റർ മണി, മിസ്റ്റർ സമ്പത്ത്. ഇതുകൊണ്ട് അവിടെ തൊട്ട് താഴെ യോഹന്നാൻ സുവിശേഷം പറയും, യോഹന്നാൻ ലേഖനത്തിൽ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ 16 വാക്യം താഴെ കഴിഞ്ഞിരിക്കുന്ന ലോക സ്നേഹം, ജഡത്തിന്റെ ചിന്ത, ജീവനത്തിന്റെ പ്രതാപം, ഇതൊന്നും 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 പിതാവിൽ നിന്നല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇവ ഒന്നും പിതാവിൽ നിന്നല്ല, ഇതെല്ലാം ലോകത്തിൽ നിന്നാണ്. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഇപ്പോ കർത്താവ് അത് നമ്മളെ കൊണ്ട് ഛർദ്ദിപ്പിക്കുക, ഛർദ്ദിപ്പിക്കുക, ഛർദ്ദിപ്പിക്കുക. എന്നിട്ട് അത് ഛർദ്ദിക്കുന്നതിനനുസരിച്ച് നമുക്ക് കർത്താവിന്റെ അടുക്കിലേക്ക് യാത്ര. അല്ല, കർത്താവിന്റെ മണവാട്ടിയായി കർത്താവിന്റെ അടുക്കിലേക്ക് പോകണോ, അതോ ഇങ്ങനെയുള്ള ഒരു കൂട്ടം ഇന്ന് നമ്മുടെ സഭകളിലുണ്ട്? ഒരു കൂട്ടം വമ്പൻ കൂട്ടം, അവരുടെ പേരാണ് ബാബിലോൺ, വ്യഭിചാരിണി. അവളെ രാഷ്ട്രീയത്തിന്റെ ഒക്കെ സഹായത്തോടു കൂടിയാണ്, എല്ലാവരുടെയും പബ്ലിക് സഹായത്തോടു കൂടി നടക്കുന്നു. അവക്ക് മനുഷ്യരിൽ നിന്നുള്ള ബഹുമാനമാണ് വേണ്ടത്, ദൈവത്തിലുള്ള ബഹുമാനമല്ല. അവർ മനുഷ്യരെ, മനുഷ്യന്റെ പുകഴ്ചയാണ് അവൾ നോക്കുന്നത്, ദൈവത്തിന്റെ പുകഴ്ചയല്ല. അതൊരു ശ്രദ്ധിച്ചിട്ടില്ലേ, ദേവദാസന്മാരെ കണ്ടിട്ടുണ്ടോ? എനിക്ക് പലപ്പോഴും ചില സമയത്ത് ദുഃഖം തോന്നിയിട്ടുണ്ട്. ഇവൻ മരണ വീട്ടിൽ പോകുന്നു, ഏതെങ്കിലും ദേവദാസന്മാർ അവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രസംഗിക്കുന്ന ദേവദാസൻ ചിലപ്പോ ഒരു പുള്ളിയുടെ വീട്ടിൽ ആരെങ്കിലും ആയിരിക്കും മരിച്ചു കിടക്കണം. ഈ വന്ന ദേവദാസന്മാരെയൊക്കെ പൊക്കി 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 പൊക്കി, ഞാൻ അപ്പനെ പോലെ സ്നേഹിക്കുന്ന ഇന്ന ആള് വന്നിട്ടുണ്ട്, ഞാൻ അമ്മയെ പോലെ സ്നേഹിക്കുന്ന ഇന്ന സ്ത്രീ വന്നിട്ടുണ്ട്. സ്വന്തം വീട്ടിലാള് മരിച്ചു കിടക്ക ഇവിടെ. ഇവരെയൊക്കെ പൊക്കി മോളിൽ നിർത്തിയാലേ തനിക്ക് അടുത്ത സീറ്റ് കിട്ടപ്പോ. മനുഷ്യരാലുള്ള ബഹുമാനം, മനുഷ്യരാലുള്ള പുകഴ്ച, ഏക ദൈവത്തിനുള്ള പുകഴ്ച വേണ്ടവർക്ക്, അവർക്ക് ഭൂമിയിൽ അവരുടെ സീറ്റുകൾ ഉറപ്പിച്ചാൽ മതി. ഉയരത്തിലെ സീറ്റ് അല്ല അവർക്ക് പ്രാധാന്യം. കർത്താവിന്റെ പേരും പറഞ്ഞ്, മിനിസ്ട്രിയുടെ പേരും പറഞ്ഞ് ബാബിലോണായി തുടർന്ന് പൊക്കൊണ്ടിരിക്കുക. അവർ ചിന്തിക്കുന്ന അവരെ ദൈവം അംഗീകരിക്കുന്നു എന്നാണ്. അവസാനം ദൈവം അവിടെ നിന്ന് വിളിച്ചു പറയും, നിന്റെ നാമത്തിൽ ഞങ്ങൾ അത് ചെയ്ത് ഇത് ചെയ്ത് രോഗികളെ സംഖ്യ ഭൂതങ്ങളെ പുറത്താക്കി, ഇതെല്ലാം കഴിയുമ്പോ കർത്താവ് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നാളെ അറിയുന്നില്ല. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം മനുഷ്യരെ ബഹുമാനിക്കരുത് എന്നുള്ളതല്ല. ഏതൊരു മനുഷ്യനും അർഹിക്കുന്ന അർഹമായ ബഹുമാനം കൊടുക്കണം. പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് വിഷയം, നമ്മുടെ മനോഭാവം. ദൈവത്താലുള്ള പ്രശംസയാണോ അതോ മനുഷ്യരാലുള്ള പ്രശംസയാണോ? അതിനുമ്പോ തൊട്ടു മുമ്പ് കേട്ടില്ലേ, മനുഷ്യൻ പ്രശംസിക്കുന്നവനല്ല ദൈവം പ്രശംസിക്കുന്നവനായ യഥാർത്ഥ യോഗ്യനായ വ്യക്തി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, സഭയുടെ ഉള്ളിലുള്ള ഞാനും നിങ്ങൾ ഇനി രണ്ട് സ്ത്രീകളിൽ ആരാണ്? രണ്ടുപേരും ക്രിസ്തുവിന്റെ പേരിലാണ് നിൽക്കണേ. പേരിൽ മാത്രം ചിലര് വില വർത്തകന്മാരും പറയാലോ, പേരിൽ മാത്രമുള്ള ഒരു അവള് ഭാര്യ. പേരിൽ മാത്രമുള്ള ഭാര്യ. അങ്ങനെ യേശുവിന്റെ പേരിൽ ഒരു വിശ്വാസിയാണോ, എന്നിട്ട് ലോകസ്നേഹിയായ വ്യക്തിയാണോ നാം? ദൈവത്തിന്റെ പുറകെ ഓടുന്നവനാണോ ഓടുന്നവളാണോ? അതിനൊക്കെ തിരിച്ചറിയാനുള്ള ടെസ്റ്റ് പേപ്പർ ആണ് ഈ വാക്സിനും അതുമായിട്ടുള്ള ബന്ധത്തിലുള്ള. ഇതൊരു മോഡലാണ്, യഥാർത്ഥത്തിൽ വീഴാതിരിക്കാൻ നോക്കിക്കോ. ഇതിലൂടെ അറിയാം ജയിക്കുവോ തോക്കുവോ നോക്കി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോ ലോർഡ് ഐ ലവ് യു, ഈ ചിത്രത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുക, ഞാൻ ഇതിൽ ഈ രണ്ട് സ്ത്രീകളിൽ ഏതാ, ഈ സ്ത്രീയുടെ പേരാണ് ബാബിലോൺ. ഈ ബാബിലോണിന്റെ ശുദ്ധരത്തെ കുറിച്ചാണ് വെളിപ്പാട് 15:21 പറയുന്നത്, അല്ലാണ്ട് കോവിഡ് മെഡിസിനെ കുറിച്ചല്ല. ബാബിലോണിന്റെ ക്ഷുദ്രം, ഇവരുടെ ക്ഷുദ്രം കൊണ്ടാണ് ഇന്ന് ബൈബിൾ കോളേജിൽ യേശു ക്രിസ്തുവിന്റെ മരുന്നായ ദൈവരാജ്യ സുവിശേഷം മരണത്തിലേക്ക് പോകുന്ന ഒരുവനെ ജീവനിലേക്ക് അവനെ ദൈവപുത്രനാക്കി നിത്യം പിതാവിനോട് അടുപ്പിക്കുകയും ഭൂമിയുടെ രാജാവാക്കി മാറ്റുവാനുമുള്ള മരുന്നായ സുവിശേഷം ഇത് കൊടുക്കാൻ കഴിയാത്തത്. കാരണം അവള് വേറൊരു മരുന്ന് കൊടുക്കുകയാണ്, വേറൊരു ഡ്രഗ് അവള് കൊടുക്കുകയാണ്. ഏതാണ് അവള് കൊടുക്കുന്ന ഡ്രഗ്? സുവിശേഷം. സുവിശേഷം, പക്ഷെ അവള് കൊടുക്കുന്ന സുവിശേഷം കേട്ടിട്ട് ഇതുവരെയും മനുഷ്യർക്ക് ആത്മാവിശ്വാസം കേൾക്കാൻ പറ്റുന്നില്ല. ഇന്ന് ഞാൻ എന്റെ അപ്പനിൽ നിന്ന് കേട്ടതെന്ന് പറഞ്ഞ് പറയാൻ പറ്റുന്നില്ല. അവള് കൊടുക്കുന്ന സുവിശേഷം കഴിച്ചതാ, അവള് കൊടുക്കുന്ന മരുന്ന് കഴിച്ചതാ, മരണത്തിന്റെ പരിഹാരമായ മരുന്ന്. ഡ്രഗ് എന്ന് അതിന്റെ അർത്ഥമുണ്ട്, മരണത്തിന് പരിഹാരമായ മരുന്ന് കൊടുത്തതാ. ആ മരുന്ന് കൊടുത്തിട്ട് ഇന്ന് ജനമൊന്നും ക്രിസ്തീയന്റെ പേരേ ഉള്ളൂ ദൈവാത്മാവിനെ കേൾക്കാൻ കഴിയുന്നില്ല, പുതിയ സൃഷ്ടിയിൽ ജീവിക്കാൻ കഴിയുന്നില്ല, എല്ലാം പഴയ സൃഷ്ടിയിൽ തന്നെ കിടക്കുക. അവള് കൊടുത്ത മരുന്ന് ചോദിച്ചിട്ട് അവളുടെ ക്ഷുദ്രം, അവള് കൊടുത്ത എന്താ മരുന്ന്? സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്ന അവള് കൊടുത്തത്. ഇത് മനസ്സിലാക്കിയ ദൈവദാസൻ ആരിൽ നിന്ന് കേട്ട? പൗലോസ് പറഞ്ഞു, ഞാൻ മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചിട്ടില്ല, ഞാൻ പ്രാപിച്ചത് ഓസ്ട്രേലിയ എന്നോ ഇസ്രായേലിൽ നിന്നോ USA നിന്നോ അല്ല ഞാൻ പ്രാപിച്ചത്, ഞാൻ പ്രാപിച്ച ദൈവത്തിൽ നിന്നാണ് പ്രാപിച്ചത്. ആ ദൈവദാസൻ പറയാണ്, ക്രിസ്തുവോടെ ഏകകൃതം വിട്ട് നിങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുക, സർപ്പഹവേ ഉപായം ചതിച്ചത് പോലെ നിങ്ങളെ ചതിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാ? അവളുടെ ക്ഷുദ്രം കൂടെയുള്ളവർ സുവിശേഷം പറഞ്ഞപ്പോ ചതിക്കപ്പെട്ടു. സെക്കൻഡ് കോർന്ത്യൻ 14:11 ഒന്നോടെ എല്ലാം ചില സമയത്ത് ഇങ്ങനെയൊക്കെ ദൈവദാസന്മാർക്ക് പറയേണ്ടി വരും. അങ്ങനെ അവർ പറയും, ഞങ്ങളുടെ ബുദ്ധിഹീനത നിങ്ങളെ ക്ഷമിക്കും. കാരണം ഇങ്ങോട്ടൊക്കെ ഫോഴ്സ് ചെയ്ത് പോവുക. അതിന്റെ 11:1 വായിച്ച്,
നിങ്ങൾ എന്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പുറത്തുകൊണ്ടാൽ കൊള്ളാമായിരുന്നു, അതെ നിങ്ങൾ എന്നെ പുറത്തു കൊള്ളുന്നുവല്ലോ. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്നു ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന്,
സത്യ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ദൈവത്തിന്റെ ദാസം പറയാണ് ഇങ്ങനെ പറയേണ്ടി വന്നു, ഈ ബുദ്ധിഹീനത നിങ്ങൾ പുറത്തുകൊള്ളു. കാരണം ഇങ്ങനത്തെ ഒരു ഗതികേട് വന്നു പറയേണ്ടതായിട്ട്. കാരണം വേറൊന്നുമല്ല, നിങ്ങളിപ്പോ മറ്റൊരു മരുന്ന് കഴിക്കുക, ആ മരുന്നിന്റെ ഫലത്താൽ നിങ്ങൾ ചതിക്കപ്പെട്ടു. ഞാൻ നിങ്ങളെ കുറിച്ച് എരിയുന്നത് നിങ്ങളുടെ പോക്കറ്റിലെ പൈസയ്ക്ക് വേണ്ടിയല്ല, നിങ്ങൾ പൊഴിച്ചുപറയാൻ വേണ്ടിയല്ല, പകരം നിങ്ങളുടെ അപ്പന്റെ എരിവോടുകൂടിയാണ് എരിയുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു, കാരണം നിങ്ങളെ അവിടെ എത്തിക്കണം, ക്രിസ്തയേശുവിൽ നിങ്ങളെ പിതാവ് ഒന്നാക്കണം. അതിനുള്ള ഏക മരുന്ന് യേശു ക്രിസ്തുവാണ്, യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. അത് യേശു ക്രിസ്തുവിന്റെ പേരും പറഞ്ഞു വരുന്ന ക്ഷുദ്ര സുവിശേഷമല്ല. അത് നിങ്ങളെ ബൈബിളിലെ യേശുവിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ മാറ്റിക്കളയും. അതാണ് അവിടെ താഴെ പറയുന്നത്, എന്നാൽ സർപ്പഹവയെ ഉപായത്തെ ചതിച്ചതുപോലെ, ഉപായത്തിലൂടെ ചതിച്ചേ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോട് ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുന്ന ഞാൻ ഭയപ്പെടുന്നു. പറയാണ് എന്ത്? അതിന്റെ നാലാം വാക്യം, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ? ഇതാണ് ക്ഷുദ്രം, ഇതാണ് ക്ഷുദ്രം. ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ? ഞങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ആ ക്ഷുദ്രം, ആ മരുന്ന്, ആ ഡ്രഗ് നിങ്ങൾ മേടിച്ചൊക്കെ കഴിക്കുകയാണ്. എന്തിനുള്ള പരിഹാരമായി? നിങ്ങളുടെ മരണത്തിനുള്ള പരിഹാരമായി. പക്ഷേ അത് അവസാനം നിങ്ങളെ ചതിക്കുകയാണ്. കഥ പറയും, ഞാൻ നിങ്ങൾ ഒരു കാലത്തും അറിയുന്നില്ല, അധർമ്മം ചെയ്യുന്നവരെ. കാരണം അവർക്ക് അധർമ്മം വിട്ട് മാറുവാൻ കഴിയുന്നില്ല, അവർക്ക് മരണം വിട്ട് മാറുവാൻ കഴിയുന്നില്ല. അവർ ആത്മം കണ്ടെടുത്ത് ജനിച്ചു എന്ന് പറയുന്നു, പക്ഷെ ജനിച്ച നാട്ടിൽ നിന്ന് അവർക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ആത്മാവ് പറയുന്നത് എന്തെന്ന് അവർക്ക് ഇതുവരെ അവർ തിരിച്ചറിഞ്ഞിട്ടില്ലേ? യോഹന്നാൻ പറയുന്നത് പോലെ, ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനുള്ളവരുടെ പുത്രനായ ക്രിസ്തുവോടുമാണ് അവിടെ കണ്ടതും കേട്ടതും എന്താണെന്ന് പറഞ്ഞ ഇവർക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇവർ കഴിച്ച ഡ്രഗ് സുവിശേഷം അതൊരു ക്ഷുദ്രമായിരുന്നു, മയക്കിയതായിരുന്നു. ആര്? ഇതേപോലെ കൂടെയുള്ള പിശാചിനാൽ കബളിപ്പിക്കപ്പെട്ട, സ്വയത്താൽ നയിക്കപ്പെടുന്ന ലോക സ്നേഹികളായ ഒരു കൂട്ടം ജനത്തിന്റെ സുവിശേഷമായിരുന്നു അത്. അത് യേശു രക്ഷകനായി സ്വീകരിക്കുക, പിന്നെ ഇവിടെ രണ്ടു മൂന്ന് പാട്ടും പാടി കൈയടിച്ചാണ് ആരാധിക്കുക. ആരാധിക്കുക മക്കളെ, ആരാധിക്കുക, ആരാധിക്കുക മക്കളെ, ആരാധിക്കുക. ഇതല്ല ബൈബിൾ പറയുന്നേ. ദൈവത്തിന് വേണ്ട ആരാധന കൊടുക്കണം, പക്ഷെ ഇതല്ല ദൈവം നമ്മൾ ബൈബിൾ പറയുന്നേ. യേശു ക്രിസ്തുവിനെ അനുഗമിക്ക്. നിന്റെ ഈ സ്വയം ഉണ്ടല്ലോ, ഈ മനുഷ്യനാക്കി നിന്നെ നിർത്തി തെറ്റിച്ച സ്വയം ഉണ്ടല്ലോ, ആ സ്വയത്തെ ത്യജിച്ച് യേശുവിനെ അനുഗമിക്ക്. നീ വെളിച്ചത്തിലേക്ക് വാ. ഇതാണ് യഥാർത്ഥ ഡ്രഗ്, സ്വർഗത്തിലെ ദൈവം തന്ന മരുന്ന്. ഇതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ആ മരുന്ന് ഞാൻ തന്നെയാണ്, എന്നെ കഴിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ആ ക്രിസ്തുവിനെ കഴിക്ക്, ആ ക്രിസ്തുവിനെ കഴിക്ക്, എന്നിട്ട് ആ രീതിയിൽ ജീവിക്കും. അങ്ങനെ ജീവിക്കുമ്പോ പ്രിയമുഞ്ഞ നീ എവിടെയാ? വെളിച്ചത്തിൽ വസിക്കുന്നവനാ. കർത്താവിന്റെ വചനത്തിന്റെ വാക്കുന്ന ഇയ്യോ, വെളിച്ചത്തിൽ വസിക്കുന്നവന് ഇരുള് പിടിക്കത്തില്ല. കാരണം അവൻ കേട്ടോണ്ടിരിക്കുക, എന്റെ അപ്പനിൽ നിന്ന് കേട്ടോണ്ടിരിക്കുക, എന്താ ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്നത്, എന്താ ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്നത്, എന്താ ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്നത്, കേട്ടോണ്ടിരിക്കുക. നിങ്ങളൊരു ക്രിക്കറ്റ് കാണാൻ പോയി, ക്രിക്കറ്റ് കാണാൻ പോയി, നിങ്ങൾക്ക് കണ്ടോണ്ടിരിക്കുക, നിങ്ങൾക്ക് കാണുകയൊക്കെ ചെയ്യാം. എത്രാമത്തെ ഓവറാണ്? ഒന്നാമത്തെ ഓവറിൽ നിങ്ങൾ പറയത്തില്ല 49th ഓവറും. നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഒന്നാമത്തെ ഓവറാണ്. അഞ്ചാമത്തെ ഓവർ വരുമ്പോൾ നിങ്ങൾ പറയും 5th ഓവറാണ്. പക്ഷെ കുരുടനായ ഒരു വ്യക്തിയോ, അവർ തിരിച്ചറിയാൻ പറ്റത്തില്ല ഏത് ഏത് സമയത്താണ് എന്തെന്ന്. ഏതൊരു വരുന്ന പോലെ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾ അറിയാത്തവരല്ലല്ലോ, കാരണം നിങ്ങൾ വെളിച്ചത്തിലാണ് വസിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങൾ, ഈ ഇരുട്ടി കിടന്നുകൊണ്ട് ഈ ലോകത്ത് കാണുന്ന അതും ഇതും വിളിച്ചു പറഞ്ഞ്, റൂമേഴ്സ് വിളിച്ചു പറഞ്ഞ്, ഇതാ ജനത്തെ തെറ്റിക്കുകയല്ല വേണ്ടത്. അവിടെ ഇവിടെയൊക്കെ പല സ്ത്രീകളൊക്കെ പലതും വിളിച്ചു പറയുന്നുണ്ട്, അവർ പറയട്ടെ. അവർ പറയുന്നത് ശരിയാണെങ്കിൽ അതിനുള്ള പ്രതികരണം ദൈവത്തിന് കിട്ടും, തെറ്റാണെങ്കിൽ അതിനും അവർ അനുഭവിക്കും. അവനവൻ വിതയ്ക്കുന്നത് അവനവൻ കൊയ്യും. നിങ്ങൾ അത് അത് വിളിച്ചു പറയാതെ നിങ്ങൾ അകത്തെന്ന് കേൾക്കുന്ന വിളിച്ചു പറ, ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇതുപോലെ ചങ്കുറ്റത്തോടെ പറ, ഞാൻ അകത്തെന്ന് കേട്ടതാ. വിശ്വസ് പറയുന്നില്ലേ, മനുഷ്യനെ ഞാൻ പ്രാപിച്ചത് ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ടതാ. ക്രിസ്തു പറയുന്നില്ലേ, എന്റെ പിതാവ് പറയുന്നതല്ലാതെ മറ്റൊന്നും ഞാൻ പറയുന്നില്ല. ആ ഒരു തലത്തിലേക്ക് വെളിച്ചത്തിൽ വസിപ്പിൻ, അവിടെ നിന്ന് കേൾക്കുക, അത് വിളിച്ചു പറയുക. അത് ജനത്തിന് ജീവൻ ഉണ്ടാകും, അവരുടെ കൺഫ്യൂഷനെ അത് ലിഫ്റ്റ് ഓഫ് ചെയ്യും. ഈ മീറ്റിങ്ങിന്റെ തുടക്കത്തിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു, ഇപ്പൊ എങ്ങനെയായിരുന്നു? നിങ്ങളെ കൺഫ്യൂഷൻ എടുത്തു കളയും. ഇനി നമ്മൾ ചിന്തിക്കണം, ഈ രണ്ട് സ്ത്രീകളിൽ ഏതാണ് നമ്മൾ? ഈ രണ്ട് സ്ത്രീകളിൽ ബാബിലോണാണോ നമ്മൾ, അതോ ക്രിസ്തുവിന്റെ കാന്തയാണോ ഞാൻ? ഞാൻ ആരുടെ പുറകെയാ? ഇതാണ് നമ്മൾ നമ്മൾ നോക്കട്ടെ. ക്രിസ്തുവിന്റെ പുറകെയാണെങ്കിൽ അധികം താമസിയാതെ നിങ്ങൾ വെളിച്ചത്തിൽ നിന്ന് കേൾക്കാൻ തുടങ്ങും, വെളിച്ചത്തിൽ നിന്ന് കേൾക്കാൻ തുടങ്ങും. ആ വഴി ഇടുങ്ങിയത് ഞെരുങ്ങിയതും ഒക്കെയാ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മളെ തന്നെ ചിന്തിക്കുക, നമ്മളെ തന്നെ പരിശോധിക്കുക. ഈ നമ്മൾ ഈ ബാബിലോൺ എന്ന ആ വേശ്യാസ്ത്രീ, സഹോദരന്മാർ തന്നെയാണ് പക്ഷെ വേശ്യ, ആ വേശ്യ ലോകത്തിന്റെ സഹായത്തോടുകൂടെ ആണ് കാര്യങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് അവളെ കുറിച്ച് പറയുന്ന ഒരു രംഗം ഞാൻ ചിത്രം നിങ്ങൾക്ക് കാണിച്ചത്, എക്സ്പ്ലെയിൻ ഞങ്ങൾക്ക് പിന്നെ ചെയ്യാം. ശ്രദ്ധിച്ചേ, ഇത് കണ്ട അവൾ ഇരിക്കുന്ന ഇരിപ്പ് കണ്ട, റിലീജിയസ് സിസ്റ്റംസ് ഇൻക്ലൂഡിംഗ് ബീസ് ലൈക്ക് ചർച്ചസ് ബാബിലോൺ, അവളിരിക്കുന്ന ഇരിപ്പ് കണ്ട, ആരുടെ മുകളിൽ ഇരിക്കണേ? ഈ ലോകത്തിന്റെ പൊളിറ്റിക്കൽ സംവിധാനത്തിന്റെ മുകളിൽ അവളിരിക്കണേ, അവരുടെയൊക്കെ സപ്പോർട്ടർ വഴിയാണ് ഇരിക്കണേ. വെളിപ്പാട് ദിവസം പയ്യനും പയ്യനൊക്കെ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. എന്നിട്ട് അവസാനം ഇവളെ തിന്നു തീർക്കണ ആരാന്നറിയാമോ? ഈ മൃഗം തന്നെ ഇവളെ തിന്നു തീർക്കും. ഇത് സഭയുടെ ഉള്ളിൽ കിടക്കുന്ന സംഭവമാണ്. ലോകത്തിലെ ദ ഫോൾസ് റിലീജിയസ് സിസ്റ്റം ആണ് ഈ കിടക്കുന്നത്. ഇവളെ തിന്നു തീർക്കും. ഇവളുണ്ടാക്കുന്ന മരുന്നാണ് ഈ കൈതിരിക്കുന്ന സാധനം കണ്ട ക്ഷുദ്രം. ഇവളുടെ മരുന്ന് കുടിച്ചിട്ട് ഈ ലോകം മുഴുവൻ മത്തരായിരിക്കുക. മരുന്ന് കർത്താവ് കൊടുത്ത മരുന്നല്ല ഇവൾ കൊടുത്ത, കർത്താവിന്റെ വേഗം പറഞ്ഞ് വേറൊരു മരുന്ന് കൊടുത്തു. ഹാഫ് വേ ഗോസ്പൽ. അങ്ങോട്ടേക്ക് അപ്പുറത്തേക്ക് കയറി പോകൂല, യേശു ആകുന്ന വാതിലൂടെ അപ്പുറത്തേക്ക് പോകൂല. ബൈബിൾ പറയുന്ന സിലബസിൽ യേശുവിന്റെ സുവിശേഷം വരില്ല, ദൈവരാജ്യം വരില്ല. എന്ത് പറഞ്ഞാലും ഉണ്ടോ ഉണ്ടോ ഉണ്ടെന്ന് പറയും, പക്ഷെ റിസൾട്ട് വരത്തില്ല. ഒന്നിനെ മൂന്നിന്റെ ഒമ്പതിൽ റിസൾട്ട് വരത്തില്ല. ദൈവം ഏറ്റവും പാവൻ ചെയ്യുന്നില്ല, പാവം ചെയ്യാനുള്ള കഴിവവൻ ഇല്ല എന്നുള്ള റിസൾട്ട് വരത്തില്ല. അവൾ കൊടുക്കുന്ന മരുന്ന് ഇന്ന് അവളുടെ കയ്യിലാ എല്ലാ ബൈബിൾ കോളേജും, ഇന്ന് അവളുടെ കയ്യിലാ സഭകള്. എന്തുകൊണ്ടാ? യഥാർത്ഥ ക്രിസ്തുവിന് സുവിശേഷം പറയുന്നവരെ അവരെ മുറത്താക്കുന്നേ. കാരണം അവളുടെ കയ്യിൽ ഇരിക്കുക, അവള് യേശുവിനെ മരുന്ന് കൊടുക്കാൻ സമ്മതിക്കത്തില്ല, ദൈവരാജ്യം കൊടുക്കാൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ തെറ്റായി നമ്മൾ മനസ്സിലാക്കിയെന്ന് ഞാൻ തെറ്റായി പറയും. ശരിയായി മനസ്സിലാക്കിയാൽ ശരിയായി പറഞ്ഞാൽ ജീവിതത്തിൽ അപ്ലൈ ചെയ്യും. ഹല്ലേലൂയ. അപ്പോ മനസ്സിലാക്കിക്കോ, അവളുടെ ക്ഷുദ്രപ്രയോഗത്താൽ, ആ ക്ഷുദ്രപ്രയോഗം എന്നുള്ള വാക്ക് വേറെ പലയിടത്തും ഉണ്ട്, നിങ്ങളൊന്ന് അവിടെ വെച്ചൊന്ന് പരിശോധിക്കുക. ഹല്ലേലൂയ. ആ ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവരെ, അതിന് ഡ്രഗ് ഫാർമസി എന്നൊക്കെ അർത്ഥമൊക്കെ ഉണ്ട്, ശരിയാണ്. ഹല്ലേലൂയ. അതായത് ഒരു പ്രശ്നത്തിന്റെ പരിഹാരം കൊടുക്കുകയാണ്, പരിഹാരം ഒരു ക്ഷുദ്രമായിട്ടാണ് കൊടുക്കുന്നത്, റിസൾട്ടിലേക്ക് എത്തിയില്ല. ഇതാണ് ഇന്നത്തെ നമ്മുടെ സഹോദരങ്ങൾ, റിസൾട്ടിലേക്ക് എത്തിയില്ല. 1 John 3:9 എന്ന റിസൾട്ടിലേക്ക് എത്തിയില്ല. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിലും പറയുന്നുണ്ട്, ഗലാത്തി ലേഖനം 5:20 വാക്യത്തിലും ഒക്കെ ആ വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ ജഡത്തിന്റെ പ്രവൃത്തികൾ പറയുമ്പോൾ ഇതേ വാക്ക് ക്ഷുദ്രപ്രവൃത്തി അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം അത് ഫാർമസിക്കാരൊന്നും സ്വർഗരാജ്യം കയറത്തില്ലെന്നല്ല, മരുന്നുണ്ടാക്കുന്ന സ്വർഗരാജ്യം കയറുന്നില്ലെന്നല്ല. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം അവസാനം തീപ്പൊയ്യയിലേക്ക് തള്ളപ്പെടുന്നവരുടെ പേരിൽ അത് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം മരുന്നുണ്ടാക്കുന്ന ഫാർമസിക്കാര് മരുന്നുണ്ടാക്കുന്നവരേക്ക് തീപ്പൊയ്യയിലേക്ക് തള്ളുന്നല്ല. തിന്മയായി സൂത്രപ്പണിയിലൂടെ തന്ത്രത്തിലൂടെ ദൈവ വഴിയിൽ നിന്ന് മനുഷ്യരെ വലിച്ച് കളയുന്ന വ്യക്തിത്വങ്ങൾ തീപ്പൊയ്യയിലേക്ക് പോകും. പ്രിയ സഹോദരങ്ങളെ, കാഴ്ചപ്രകാരം വിധിക്കാതെ സത്യമായി വിധിക്കുക, ദൈവത്തിന്റെ ആത്മാവ് എടുത്തു തരുന്ന പ്രകാരം വിധിക്കുക. അപ്പോ ഈ ചിന്തകൾ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞത് കോവിഡ് വാക്സിനെ സപ്പോർട്ട് ചെയ്യാനല്ല, അതാദ്യം മനസ്സിലാക്കുക. അതെല്ലാം പിശാചിന്റെ അജണ്ടയുടെ ഒരു ഭാഗമാണ്, അത് ദൈവം അനുവദിക്കാതെ ഒന്നും വരികയുമില്ല. നിങ്ങളിതിനെ എടുക്കാൻ പോകാൻ വേണ്ടിയല്ല പറഞ്ഞത്, പകരം എന്റെ ജീവിതത്തിൽ ഞാൻ അത് എടുത്തിട്ടില്ല, ദൈവം പറയാതെ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. എന്റെ ദൈവത്താൽ മാത്രം, എന്റെ സ്വയത്തിൽ തീരുമാനിച്ചൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എന്റെ ദൈവത്താൽ നയിക്കപ്പെടുകയും നടത്തപ്പെടുകയും ചെയ്യേണ്ട വ്യക്തിയാണ്. അത് ഈ ലോകത്തിന്റെ ഒരു ഒഴുക്കാണ്, ഒഴുക്കുകളിൽ പെട്ടുപോകാതെ സൂക്ഷിക്കും. ഇനി നിങ്ങൾ ആരെങ്കിലും അത് എടുത്തുപോയി, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ മാർക്കോ ദിവസം എടുത്തിട്ടില്ല, അതുകൊണ്ട് ഇന്നത്തെ ചുറ്റുപാടുള്ള പ്രസംഗം കേട്ട് ഭയപ്പെടേണ്ട, ഇതൊരു ടെസ്റ്റ് ആണ്. ആ ടെസ്റ്റിൽ നിങ്ങൾ പരാജയപ്പെട്ടു, എന്നാൽ ഇനി ആ ഒഴുക്കിൽ പോകാതിരിക്കും, ഇനി അങ്ങനെയുള്ള ഒഴുക്കുകളിലേക്ക് പോകാതിരിക്കും. ഹലലുയ. അകത്ത് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് മാത്രം കേട്ട് നിങ്ങൾ ജീവിക്കുക, പ്രവർത്തിക്കുക. നമുക്കൊരു ഓട്ടമുണ്ട്, നമുക്കൊരു ജയമുണ്ട്. ഇന്ന് ഞാൻ ആഗ്രഹിച്ചത് ഒരുക്കത്തിന്റെ ആവശ്യം എന്തെന്ന് പറയണമെന്ന് വേണ്ടിയായിരുന്നു. പക്ഷെ പൗലോസ് പറഞ്ഞതുപോലെ അസാര ബുദ്ധിഹീനത നിങ്ങൾ ക്ഷമിച്ചുകൊണ്ടാകും നന്ദി. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഞാൻ ഈ രണ്ട് സ്ത്രീയിലെ ഏതാണ്, ഞാൻ രണ്ട് സ്ത്രീയിലെ ഏതാണ്? ക്രിസ്തുവിനെ അനുഗമിച്ച് ഇതാ ക്രിസ്തുവിന്റെ മാറോട് തിരിയുന്ന സ്ത്രീയാണോ, ക്രിസ്തുവിന്റെ കാന്തയാണോ, അതോ ഇതാ ഞാൻ ലോകസ്നേഹത്താൽ വഴിപ്പെട്ട് കടക്കുന്ന, സ്വയമഹത്വത്തിൽ നിൽക്കുന്ന, സ്വബുദ്ധിയാ മുന്നോട്ടേക്ക് പോകുന്ന ആ മനുഷ്യന്റെ തലത്തിലും, അപ്പോൾ തന്നെ ഇതാ ബീസ്റ്റിന്റെ തലത്തിലേക്ക്, ആ ലോകസ്നേഹത്തിലേക്ക്, ആ മണിയെ അല്ലെങ്കിൽ സ്വന്തം മഹത്വത്തെ പുണരുന്നൊരു വ്യക്തിയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മളിത് അറിവില്ലാത്ത കാലത്ത് പലതും ചെയ്യും. അറിഞ്ഞു കഴിയുമ്പോൾ അതനുസരിച്ച് നിലകൊള്ളാനായിട്ട് ഇടയാകും. തെറ്റുകളിൽ വീഴാത്ത മനുഷ്യരില്ല. ഞാനും അനേക തെറ്റുകളിൽ വീഴുന്നൊരു വ്യക്തിയാണ്. പക്ഷെ ഓരോന്ന് കർത്താവ് കാണിച്ചു തരുമ്പോൾ, കർത്താവ് ഇതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള കൃപ തരണമേ എന്ന്, സ്വന്തമായിട്ട് കരകയറുവാനുള്ള കഴിവൊന്നുമില്ല, കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിൽ കരകയറുക. ഹല്ലേലൂയ. നമ്മൾ ഇത്രയും നാളും കർത്താവ് നയിച്ചു, ഇത്രയും നടത്തി അല്ലേ? ഹല്ലേലൂയ. ചുറ്റുപാടുള്ള സമൂഹത്തിൽ നോക്കി ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുക പോലും ചെയ്യാതെ അവളുടെ ക്ഷുദ്രത്താൽ മങ്ങിക്കിടക്കുന്ന വലിയൊരു സമൂഹം അല്ലേ അപ്പുറത്ത് കൈയടിച്ചോണ്ടിരിക്കണേ, അപ്പുറത്ത് കൈയടിച്ചോണ്ടിരിക്കണേ. ഇതൊന്നും അറിയാതെ അപ്പുറത്ത് കൈയടിച്ചോണ്ടിരിക്കുക അവര്, ഇതൊന്നും അറിയുന്നില്ല. അവളുടെ ക്ഷുദ്രത്തിൽ മങ്ങിക്കിടക്കുക, അവളുടെ ക്ഷുദ്രത്തിൽ. ഹല്ലേലൂയ. മനസ്സിലായോ? സഭയുടെ ഉള്ളിൽ തന്നെയുണ്ട് അവൾ, ബാബിലോൺ അവിടെ തന്നെയുണ്ട്, സഭയുടെ ഉള്ളിൽ തന്നെയുണ്ട് ക്രിസ്തുവിന്റെ കാന്ത. രണ്ടും ഒരിടത്ത് തന്നെയുണ്ട്. അവസാനം ഇത് രണ്ടും കൂടി വിരിയും, രണ്ടും കൂടി മാറും. ഹല്ലേലൂയ. നിങ്ങൾ എപ്പോ കർത്താവിന്റെ മണവാട്ടി ആവുന്നുവോ ബാബിലോൺ നിങ്ങളെ പുറത്താക്കും. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എന്നെ അനുഗമിക്കുന്ന നിങ്ങളെ അവർ പള്ളിയിൽ നിന്ന് പുറത്താക്കും. എവിടെ നിന്ന് പുറത്താക്കണ? ബാറിൽ നിന്നല്ല. നീ ബാറിൽ പോയി അത്ര കുടിച്ചിട്ട് വന്നാലും അവര് നിന്നെ പള്ളിക്കകത്താണ്. പക്ഷെ എപ്പോ നീ കർത്താവിന്റെ മരുന്ന് നീ അകത്ത് കഴിച്ചോ അവര് നിന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കും. എന്നെ അനുഗമിക്കുന്ന നിങ്ങളെ അവർ പള്ളി ഭ്രഷ്ടരാണ്. അപ്പൊ തന്നെ മനസ്സിലായില്ലേ എവിടെന്നാ പുറത്താക്കുന്നേ? എന്തുകൊണ്ട് ഇത്ര പ്രയാസം തോന്നണേ? നേരത്തെ കള്ളും കുടിച്ച് തിന്മയും പറഞ്ഞ് നടന്നപ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ ഇപ്പൊ കർത്താവിന്റെ സുവിശേഷം ദൈവരാജ്യം ഏറ്റെടുത്തെന്ന് പറഞ്ഞപ്പോ എന്താ ഇത്ര പ്രശ്നം? എന്ത് പാപം ഞാൻ ചെയ്തേ? എന്ത് കുഴപ്പമാണ് ഞാൻ ചെയ്തേ? എന്നെ പുറത്താക്കാൻ എന്താ നിങ്ങൾ ഞാൻ ചെയ്തേ? എന്തുകൊണ്ടാ മറ്റേ തിന്മ ചെയ്യുന്നതിനെ നിങ്ങൾ പുറത്താക്കാത്തെ? എന്തുകൊണ്ട് മറ്റുള്ളവരെ പരിഹസിക്കുന്നതിനെ പുറത്താക്കാത്തെ? എന്തുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന് പറയുന്ന എന്നെ നിങ്ങൾ പുറത്താക്കുന്നേ? കാരണം ഇത് രണ്ടും യോജിച്ചു പോകില്ല. ഒന്ന് ക്രിസ്തുവിന്റെ മണവാട്ടിയാ, ഒന്ന് ബാബിലോൺ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യുക. ഞാൻ ദൈവാത്മാവ് നയിക്കപ്പെടുന്ന ഇതാ ക്രിസ്തുവിന്റെ മണവാട്ടിയാണോ, ദൈവത്തിന്റെ മകനാണോ, അതോ ഇന്ന് ഞാൻ ഒരു മനുഷ്യനായി സ്വയത്താ നയിക്കപ്പെടുന്ന, സ്വന്തം ബുദ്ധിയാൽ നടത്തപ്പെടുന്ന ഒരു മനുഷ്യനായി നിന്നുകൊണ്ട് ലോകസ്നേഹത്തിൽ സ്വന്തം മഹത്വത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആരാണ് എന്റെ ഭർത്താവ്? ക്രിസ്തുവാണോ അതോ ലോകമാണോ? ആരാണ് എന്റെ ഭർത്താവ്? ഞാനിതാ വ്യഭിചാരിണിയാണോ അതോ ക്രിസ്തുവിന്റെ കാന്തയാണ്? ഞാൻ ബാബിലോണാണോ അതോ ട്രൂ ചർച്ച് ബ്രൈഡാണോ? ഞാൻ ആരാണ്? നമ്മളെ തന്നെ ഒന്ന് ശോധനിച്ച് അവളുടെ ക്ഷുദ്രത്താൽ മയങ്ങിപ്പോ, അവരുടെ ക്ഷുദ്രത്താൽ മയങ്ങിപ്പോ. നമ്മുടെ കണ്ണിൽ അടയ്ക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ അത് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. പകുതി വഴിയിൽ വെച്ച് അടിച്ചിട്ടിരിക്കുകയാണ് സഹോദരങ്ങൾ. ജെറിക്കോയിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള യാത്ര ഇതാ പകുതി വഴിയിൽ വെച്ച് അടിച്ചിട്ടിരിക്കുകയാണ്. മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല. ഹോസ്പിറ്റലിൽ അടിച്ചിട്ടിരിക്കുകയാണ് അവരുടെ ക്ഷുദ്രത്തിലൂടെ. അത് പിശാചിന്റെ ക്ഷുദ്രമല്ല, അവൾ പിശാചിന്റെ കയ്യിലെ ആയുധമായി മാറിയില്ല. സ്വയത്തെ ത്യജിക്കാൻ അവൾക്ക് മനസ്സിലായത് കൊണ്ടാണ്. തന്റെ മോഹത്തിലേക്ക് അവൾ ഓടിപ്പോയത് കൊണ്ടാണ്. കൺമോഹത്തിലേക്ക് അവൾ ഓടിപ്പോയത് കൊണ്ടാണ്. ജഡത്തിന്റെ ചിന്തയിൽ അവർക്ക് ഓടിപ്പോയത് കൊണ്ടാണ്. ക്രിസ്തുവിനെ സ്നേഹിച്ചിട്ട് ഏത് സമയം ലോകത്തെ എനിക്ക് ആസ്വദിക്കണം, ലോകത്തിൽ എനിക്ക് കറങ്ങാൻ പോകണം, ലോകത്തെ എനിക്ക് ആസ്വദിക്കണം. ഈ ഒരു ചിന്ത ഇപ്പോഴും നിന്റെ അകത്തുണ്ടായി പ്രിയ കുഞ്ഞേ, ആ ലോകസ്നേഹം നിന്നെ വിട്ടുപോയിട്ടില്ല. ലോകസ്നേഹം നിന്നെ വിട്ടുപോയിട്ടില്ല. ക്രിസ്തുവിനേക്കാൾ ഉപരി നീ പണത്തെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ ലോകസ്നേഹം നിന്നെ വിട്ടുപോയിട്ടില്ല. നീ ഒരു ദൈവവചനം പ്രഘോഷിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ നിന്റെ ഉദ്ദേശം നിന്നെ എല്ലാവരും ഒന്ന് അറിയണം, മാനിക്കണം എന്നുള്ള തലത്തിലാണ് എങ്കിൽ പ്രിയമുഞ്ഞേ, നിന്റെ ഉദ്ദേശം ചുറ്റുമുള്ള ജനത്തിന് അറിയില്ല, പക്ഷെ നിന്റെ ഹൃദയം കാണുന്ന ദൈവത്തിന് അറിയാം. നീ ഇപ്പോഴും സ്വയത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ്, ബാബിലോണാണ്. പക്ഷെ എനിക്ക് അറിയപ്പെടേണ്ട, എനിക്ക് ആരും ഒന്നും തന്നില്ലേലും വേണ്ടില്ല. ക്രിസ്തുവിന്റെ നിന്ദയാണ് എനിക്ക് വലിയ ധനം എന്ന് പറഞ്ഞുകൊണ്ട് ആരെല്ലാം പുറത്താക്കിയാലും, ഏതെല്ലാം ചാനലിൽ നിന്ന് പുറത്താക്കിയാലും, ഏതെല്ലാം ഫേസ്ബുക്കിൽ നിന്ന് പുറത്താക്കിയാലും, ആരെല്ലാം അടച്ചു പുറത്താക്കിയാലും, എന്നെ പുറത്താക്കാത്ത ഒരു വീട്ടിൽ എന്നെ അകത്ത് കയറ്റിയ എന്റെ ദൈവത്തിന്റെ പുറകെ ഞാൻ പോകും എന്ന് ഹൃദയത്തിൽ തീരുമാനമെടുത്തുകൊണ്ട് അതിന് ജീവൻ വരെ നഷ്ടപ്പെട്ടാലും ഞാൻ എന്റെ കർത്താവോട് കൂടെ ഉണ്ടാകുമെന്ന് തീരുമാനത്തോ. ഓ ലോർഡ് ഐ ലവ് യു. നമുക്ക് മാറാം മക്കളെ. ആരെങ്കിലും ആ ബാബിലോണിന്റെ കൂടെയാണ് നിൽക്കുന്നതെങ്കിൽ അവളെ വിട്ടുപിരിയെ, അവളെ വിട്ടുപിരിയെ. സ്വയത്താൽ നയിക്കപ്പെടുന്ന ആ സ്ഥലത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അവളെ വിട്ടുപിരിയെ, അവളെ വിട്ടുപിരിയെ. കാഴ്ച ജഡത്താൽ ജീവിക്കുന്ന സ്ഥലത്തിലാണ് എങ്കിൽ ആ മൃഗത്തോട് കൂടെ നിൽക്കാതെ വിട്ടുപിരിയെ. ജഡത്തെയും സ്വയത്തെയും ഒക്കെ വിട്ടിട്ട് നമുക്ക് ക്രിസ്തുവിന്റെ ആത്മാവ് നയിക്കപ്പെടുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു, നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്ക. നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്ക, നമ്മളെ തന്നെ ഏൽപ്പിച്ചു. പ്രാർത്ഥിക്കുക, ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്ക് ആശ. സ്വർഗീയ പിതാവ്, അങ്ങ് തന്ന അങ്ങയുടെ വചനത്തിനായി അവളുടെ ക്ഷുദ്രത്താൽ മയങ്ങിപ്പോകരുത്. എന്റെ ജനമായുള്ളവരെ അവളെ വിട്ടോടിപ്പോരുവീൻ, അവരുടെ പാപത്തിൽ പങ്കാളികളാകാതെയും അവരുടെ ബാധയിൽ ഓഹരിക്കാനാകാതെയും അവളെ വിട്ടോടിപ്പോരുവീ. ദൈവത്തിന്റെ സ്വരം നിങ്ങൾ കേൾക്കുന്നു. താങ്ക് യു ഡാഡി, താങ്ക് യു. ഹു റമാല കുത്തു ഉറി മാമ, താങ്ക് യു അപ്പ. ഞാനെന്തേ ദൈവത്തിൻ്റെതാ എന്നും എൻ ദൈവത്തിൻ്റെതാ, ദൈവം എന്തു ചെയ്താല് എപ്പോൾ ചെയ്താല് ദോഷമായൊന്നും ചെയ്യുകില്ല, എല്ലാം നന്മയ്ക്കായി മാത്രം മാറ്റിയിടുന്നേ. താങ്ക് യു അപ്പ, താങ്ക് യു അപ്പ, താങ്ക് യു അപ്പ. കുഞ്ഞുങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ അപ്പ. ഒന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കും, ഈ മക്കളാരും നഷ്ടപ്പെട്ടു പോകാതെ അങ്ങ് കാക്കണം. എനിക്കതിനുള്ള കഴിവില്ല, അങ്ങ് കാത്തോളണേ, അങ്ങ് നിലനിർത്തിക്കോളണേ. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെട്ടു പോകാം, ക്രിസ്തുവിൽ അങ്ങയുടെ മാറുടണയോ അങ്ങനെ ആക്കണേ. ഇവരെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കും, ഇവരുടെ മനസ്സിനെ കലക്കുന്നവരോ തിരഞ്ഞെടുപ്പ അങ്ങ് ഇവരുടെ മേൽ സംരക്ഷണമായി. അങ്ങ് ഞങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഞങ്ങൾ വിശ്വസിക്കുന്നപ്പ, ഞങ്ങൾ വിശ്വസിക്കും. ക്രിസ്ത്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇവരെ ഭൂമിയിൽ നിന്ന് എടുക്കണമെന്ന്, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടും, മനുഷ്യന്റെ തന്ത്രങ്ങളിൽ അകപ്പെടും, അങ്ങ് ഇവരെ കാത്തുകൊള്ളണമേ. അങ്ങ് കരങ്ങളിൽ ഏൽപ്പിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും ഇതാ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു. ഒരമ്മ തന്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് പോലെ അങ്ങനെ തന്ന പ്രസവ വേദനയ്ക്കാണ് നന്ദിയോടെ. ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ട അങ്ങ് കാത്തുകൊണ്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ. പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കേട്ട വചനം നിങ്ങളെ കീപ്പ് ചെയ്യുവാൻ, സൂക്ഷിപ്പാൻ, അന്ത്യത്തോളം കാക്കാൻ ശക്തിയുള്ളതാണ്. ആ വചനത്തോട് ചേർന്ന് നിലകൊള്ളുക. വെളിച്ചത്തിൽ വസിപ്പിൻ, അവരുടെ ക്ഷുദ്രത്തിൽ മയങ്ങിപ്പോകരുത്. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. സോഷ്യൽ മീഡിയയിലൂടെ, ഫേസ്ബുക്കുകളിലൂടെ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ അല്ല, സത്യസുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരം അല്ലേ? അതിനായി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അത് ചെയ്യാം. നിങ്ങളും അത് ചെയ്താട്ടെ. ഇത് ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ചെയ്യുന്നത് അതാണ്. ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് അല്ലാഹ്.